بسم الله الرحمن الرحيم وما أمروا إلا ليعبدوا الله مخلصين له الدين حنفاء ويقيموا الصلاة ويؤتوا الزكاة وذلك دين القيمة إن الذين كفروا من أهل الكتاب والمشركين في نار جهنم خالدين فيها أولئك هم شر البرية إن الذين آمنوا وعملوا الصالحات أولئك هم خير البرية جزاؤهم عند ربهم جنات عدن تجري من تحتها الأنهار خالدين فيها أبدا رضي الله عنهم ورضوا عنه ذلك لمن خشي ربه.
بسم الله الرحمن الرحيم الحمد لله وبه نستعين وصلى الله وسلم وبارك على نبينا محمد وعلى آله وأصحابه وبعد. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ സൂറത്തുൽ ബയ്യിനയാണ് ഇവിടെ മനസ്സിലാക്കിയത്. സൂറത്തുൽ ബയ്യിന, സൂറത്തുൽ ബയ്യിനയുടെ പേരുകൾ, സൂറത്തുൽ ബയ്യിനയുടെ പ്രത്യേകത, അതിലെ ഏതാനും ആയത്തുകളാണ് നമ്മളിവിടെ മനസ്സിലാക്കിയത്. അതിൽ നമ്മൾ അവസാനം വമ ഉമിറു ഇല്ലാ ലിയഅബുദുല്ലാഹ മുഖ്ലിസീന ലഹുദ്ദീൻ ഹുനഫ وَيُقِيمُ الصَّلَاةَ وَيُؤْتُ الزَّكَاةَ وَذَلِكَ دِينُ الْقَيِّمَةِ എന്നാണ് പറഞ്ഞു വെച്ചത് അല്ലേ. ഈ വാവിനെ കുറിച്ച് നമ്മൾ പറഞ്ഞ എന്താ പറഞ്ഞ വാവ് എന്താ പറഞ്ഞോ ഇല്ല സൈ. ഈ വാവിന് ഒരു പ്രത്യേകത ഉണ്ട്. നമ്മൾ സാധാരണ അക്ഷരങ്ങളെ കുറിച്ച് പറയാറില്ല, എങ്കിലും ഇവിടെ അത് ഇതിന്റെ പ്രത്യേകത പറയണം. അതിനാണ് വാവുൽ ഹാൽ എന്ന് പറയും. അതിന് ശേഷമുള്ള ജുംല ഹാലിയത്തുൽ എന്ന് പറഞ്ഞാല് വമാ തഫറഖ അല്ലദീന ഊതുൽ കിതാബ് ഇല്ലാ മിൻ ബഅദി മാ ജാഅത്ഹുമുൽ ബയ്യന. എന്താ അർത്ഥം? എന്താ അർത്ഥം? വമാ തഫറഖ അല്ലദീന ഊതുൽ കിതാബ്, ഊതുൽ കിതാബ്, കിതാബ് നൽകപ്പെട്ടവർ, വേദക്കാർ, അവർ ഭിന്നിച്ചിട്ടില്ല. ഇല്ലാ മിൻ ബഅദി മാ ജാഅത്ഹുമുൽ ബയ്യന, അൽ ബയ്യനത്ത് അവർക്ക് വന്നതിന് ശേഷമല്ലാതെ, വന്നതിന് ശേഷമല്ലാതെ. وما امروا الا ليعبدوا الله مخلصين له الدين حنفاء. وما امروا അവർ കൽപ്പിക്കപ്പെട്ടിട്ടില്ല, ഇല്ല ലിയഅബ്ദു അല്ലാഹ, അല്ലാഹുക്ക് അവർ ഇബാദത്ത് എടുക്കുവാനല്ലാതെ. മുഖ്ലിസീന ലഹുദ്ദീൻ, ദീൻ അല്ലാഹുവിനെ നിഷ്കളങ്കമാക്കുന്നവരായി. അപ്പോൾ ഇവിടെ ഈ വാവിനെ നമ്മൾ മനസ്സിലാക്കുമ്പോൾ മുഖ്ലിസീങ്ങളായി അല്ലാഹുക്ക് ഇബാദത്ത് എടുക്കണം എന്നല്ലാതെ അവർ കൽപ്പിക്കപ്പെട്ടിട്ടില്ല. അങ്ങനെ ഇരിക്കെയാണ് അവസ്ഥ, അതായിരിക്കെയാണ് എന്തേത് വേദക്കാർ ബയ്യിനത്ത് വന്നപ്പോൾ ഭിന്നിച്ചത്. വേദക്കാർ ബയ്യിനത്ത് വന്നപ്പോൾ ഭിന്നിച്ചത്, വേദക്കാരോട് അള്ളാഹുവിനെ ഇബാദത്തെടുക്കാനും നമസ്കാരം യഥാവിധം നിർവഹിക്കുവാനും സകാത്ത് കൊടുക്കുവാനും കൽപ്പിക്കപ്പെട്ടു. അപ്പോഴാണ് എന്ത് ചെയ്തത്? അവര് ഭിന്നിക്കുകയുണ്ടായത്. അപ്പോഴാണ് അവര് ഭിന്നിക്കുകയുണ്ടായത്. ആരുടെ വിഷയത്തിൽ ഭിന്നിക്കേണ്ടായത്? നമ്മൾ പറഞ്ഞു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വിഷയത്തിൽ, നുബുവത്തിന്റെ വിഷയത്തിൽ, ഇസ്ലാം പുലകുന്നതിന്റെ വിഷയത്തിലൊക്കെ അവർ ഭിന്നിക്കുകയുണ്ടായത്. വദാലിക ദീനുൽ ഖയ്യിമ, ذلك دين الملة القيمة അല്ലെങ്കിൽ ഉമ്മത്തുൽ ഖയ്യിമ, നേരായ ചൊവ്വായ ഏറ്റവും ശരിയായ സമൂഹത്തിന്റെ ആദർശത്തിന്റെ ദീനാകുന്നു ഈ പറഞ്ഞ ദീൻ കാര്യങ്ങൾ. ഇനി അല്ലാഹു സുബ്ഹാനഹു വതാല പറയാണ്, ഇന്നല്ലദീന കഫറു മിൻ അഹ്ലിൽ കിതാബി വൽ മുശ്രികീൻ ഫീ നാരി ജഹന്നം ഖാലിദീന ഫീഹാ ഉലൈക ഹും ശർറുൽ ബരിയ. അസ്സലാമു അലൈക്കും. ഇന്നല്ലദീന കഫറു, ഇന്നല്ലദീന കഫറു തീർച്ചയായും അവിശ്വസിച്ചവർ, ഇന്നല്ലദീന കഫറു തീർച്ചയായും അവിശ്വസിച്ചവർ. ആരാണ് അവിശ്വസിച്ചവർ? മിൻ അഹ്ലിൽ കിതാബി വൽ മുശ്രിക്കീൻ, മിൻ അഹ്ലിൽ കിതാബി വൽ മുശ്രിക്കീൻ എന്താ ഇതിന്റെ അർത്ഥം? വേദക്കാരിൽ നിന്നും മുശ്രിക്കീങ്ങളിൽ നിന്നും, അങ്ങനെ നിന്നും അറിയാൻ പറ്റുമോ? മുശ്രിക്കീങ്ങളിൽ നിന്ന് അവിശ്വസിച്ചവർ എന്നറിയാൻ പറ്റുമോ? മുശ്രിക്കീങ്ങളാണ് അവിശ്വസിച്ചവരാണ്. അപ്പൊ ഇവിടെ ഈ മിന്നിനെ കുറിച്ച് നമ്മൾ അവിടെ പറഞ്ഞു, അല്ലദീന കഫറു മിൻ അഹ്ലിൽ കിതാബി മുശ്രിക്കീൻ തുടക്കത്തിൽ പറഞ്ഞു. ഈ മിന്നെന്ന് പറഞ്ഞാൽ ഒരു സംഗതിയിൽ നിന്ന് എന്ന അർത്ഥത്തിലല്ല. പിന്നെയോ ഇതിന്റെ വിശദീകരണമാണിത്, മനസ്സിലായത്? അപ്പൊ ഇന്നല്ലദീന കഫറു മിൻ അഹ്ലിൽ കിതാബി വൽ മുശ്രിക്കീൻ, വേദക്കാരും അഹ്ലിൽ കിതാബും മുശ്രിക്കീങ്ങളുമായ അവിശ്വാസികൾ, അവിശ്വാസികൾ, അഹ്ലിൽ കിതാബും മുശ്രിക്കുകളുമായ അവിശ്വാസികൾ ഇന്നതാണ് തീർച്ചയായും. ഇന്നല്ലദീന കഫറു മിൻ അഹ്ലിൽ കിതാബി വൽ മുശ്രിക്കീൻ എന്താ അവര്? അവര് ഫീ നാരി ജഹന്നം, ഫീ നാരി ജഹന്നം എന്താ? നാറു ജഹന്നം, നാർ എന്ന് പറഞ്ഞാൽ എന്താ? നാർ എന്ന് പറഞ്ഞാൽ തീയാണ്. ജഹന്നം, ജഹന്നം എന്ന് പറഞ്ഞാൽ ജഹന്നമാകുന്ന നാർ, ജഹന്നമാകുന്ന നാർ. ജഹന്നം എന്ന് പറഞ്ഞാൽ ആഴമുള്ളത്, ഇരുണ്ടത് എന്നർത്ഥം. ആഴമുള്ളതിനും ഇരുണ്ടതിനാണ് ജഹന്നം എന്നറിയാം. നാറിന്റെ പ്രത്യേകതയാണ് ഇത്. നാറെന്താ? നാറ് ആ അത് നരകം, അത് ആഴത്തിൽ അഗാധമാണ്. മാത്രമല്ല അത് ഇരുണ്ടതാണ്, ഇരുണ്ടതാണ്. അള്ളാഹു നമ്മളെ കാക്കട്ടെ. ഔദുബില്ല അള്ളാഹു മജർണ മിനന്ന. അപ്പോ ജഹന്നമാകുന്ന നാറിലാകുന്നു ഇന്നല്ലദീന കഫറു, ആ വിശ്വാസികൾ. എങ്ങനെ? എങ്ങനെ? ഖാലിദീന ഫീഹാ, ഖാലിദീൻ, ഖാലിദ് എന്നാ ഖുൽദ്, ഖുൽദ് എന്നാ നിത്യവാസം. ഖാലിദീൻ എന്ന നിത്യവാസികളായ നിലക്ക്, നിത്യവാസികളായ നിലക്ക്. ഫീഹ ജഹന്നം, ആ നരകത്തിയിൽ, ജഹന്നമാകുന്ന നാറിൽ, നരകത്തിൽ. ഖാലിദീൻ അവർ നിത്യവാസികളായ നിലക്ക്. ഇന്നല്ലദീന കഫറു മിൻ അഹ്ലിൽ കിതാബി വൽ മുശ്രിക്കീന ഫീ നാരി ജഹന്നം ഖാലിദീന ഫീഹാ, നരകത്തിയിൽ അവർ നിത്യവാസികളായ നിലക്ക് അവർ ജഹന്നമാകുന്ന നാറിലാകുന്നു. ജഹന്നം എന്ന് പറയുമ്പോൾ നമ്മൾ പറഞ്ഞു അത് അതിന്റെ ആഴത്തെയാണ് അറിയിക്കുന്നത്. കഴർന്നാണ് ആഴം, പിന്നെ ഒന്ന് അതിന്റെ സവാദ്, ഇതാണ് പണ്ഡിതന്മാർ പറയുന്നത്. സവാദ് എന്ന കറുപ്പ്, അതിന്റെ ഇരുട്ട്. നരകം ഇരുണ്ടതാണ്, നരകം ആഴത്തിൽ അഗാധമാണ്, ആഴത്തിൽ അഗാധമാണ്. അതുകൊണ്ടാണ് പിന്നെ സൂര്യനും ചന്ദ്രനും ഒക്കെ എത്ര വലിപ്പുള്ളതാണ്, അതൊക്കെ നരകത്തിലെത്തിയിട്ടുണ്ട് എങ്കിൽ നരകത്തിലേക്ക് നോക്കുന്നവർ അതിനെ ഒരു കാളയുടെ വലിപ്പത്തിൽ കാണുന്നതാണ്. കാളയുടെ വലിപ്പത്തിൽ കാണുന്ന അറിയുമ്പോ സൂര്യനൊക്കെ അത്ര വലിപ്പത്തിൽ കാണുന്നതാണ്. അപ്പൊ നരകത്തിന്റെ വലിപ്പം എത്രയാണ്? നരകം വളരെ വലിപ്പമുള്ളതാണ്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു നരകത്തിലേക്ക് ഇങ്ങനെ കൊണ്ടുപോയ ആളുകൾ, യുൽഖാ ഫീ നാരി ജഹന്നം, ജഹന്നമിലേക്ക് ആളുകൾ ഇങ്ങനെ കൊണ്ടുപോയി ഇടപെടും. അപ്പൊ എന്നിട്ട് ചോദിക്കും, ഹലിംതലത്തി, നരകമേ നീ നിറഞ്ഞോ എന്ന് ചോദിക്കും, നിറഞ്ഞോ എന്ന് ചോദിക്കും. അപ്പൊ നരകം പ്രതികരിക്കുന്നത് ഹൽ മിൻ മസീദ്, ഹൽ മിൻ മസീദ് എന്നാണ്. എന്നാണെന്താ? ഇനിയും കൂടുതലുണ്ടോ എന്ന് പറഞ്ഞാൽ എത്ര ഉണ്ടെങ്കിലും ഉൾക്കൊള്ളാൻ സ്ഥലമുണ്ട് എന്ന അർത്ഥത്തിലാണ് നരകത്തിന്റെ പ്രതികരണം. അവസാനം അള്ളാഹു സുബ്ഹാനഹു വതാല അള്ളാഹുവിന്റെ തിരുപാദം നരകത്തിൽ ചവിട്ടുമെന്നാണ്. അപ്പോൾ നരകം ഖത്തിൻ 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 ഖത്തിൻ, മതി മതി എന്ന് പറയുമെന്നുള്ളതാണ്. നരകം ഇങ്ങനെ ചുരുണ്ട് വരും എന്നുള്ളതാണ്. അപ്പൊ നരകം ആഴത്തിൽ അഗാധമാണ്, നരകം വിശാലമാണ്, നരകം ഇരുണ്ടതാണ്. ആ പ്രത്യേകതകൾ നരകത്തിനുള്ളത് കൊണ്ടാണ് അതിന് ജഹന്നം എന്ന് പേരിട്ടത്. അള്ളാഹു നമ്മളെ കാക്കട്ടെ. നഅ്ഊദുബില്ലാഹി അള്ളാഹു മജർന മിനന്നാർ. അപ്പൊ ഇന്നല്ലദീന കഫറു മിൻ അഹ്ലിൽ കിതാബി വൽ മുശ്രിക്കീൻ, അഹ്ലിൽ കിതാബും ബഹുദൈവ വിശ്വാസികളുമാകുന്ന അവിശ്വാസികൾ തീർച്ചയായും ഫീനാരി ജഹന്നം, അവർ ജഹന്നമാകുന്ന നാറിൽ, തീയിലാകുന്നു, ജഹന്നമാകുന്ന നരകത്തിലാകുന്നു, തീയിലാകുന്നു, നാറിലാകുന്നു. എങ്ങനെ? ഖാലിദീൻ ഫീഹ, ആ നരകത്തിയിൽ നിത്യനിവാസികളായിക്കൊണ്ട്, ആ തീയിൽ തന്നെ എന്നുള്ള അർത്ഥം ഇവിടെ കിട്ടും. ഫീഹ എന്നുള്ള ആ തീ, ഫീ പ്രയോഗിച്ചില്ലേ, ഇവിടെയും ഫീ പ്രയോഗിച്ചു, ഇവിടെയും പ്രയോഗിച്ചു. അപ്പൊ അത് നരകത്തിൽ അവർ ലുസൂമായി, സുബൂത്തായി അവിടെ തന്നെയാണ്. അള്ളാഹു കാക്കട്ടെ, നൗദുബില്ല. എന്നിട്ട് അള്ളാഹു സുബ്ഹാനഹു വതആല പറയാണ്, ഉലായിക് ഹും ഷർറുൽ ബരിയ. ഉലായിക് അവർ, അവർ എന്ന് പറഞ്ഞാൽ അല്ലദീന കഫറു മിൻ അഹ്ലിൽ കിതാബി വൽ മുശ്രിക്കീൻ. അവർ ഹും, അള്ളാഹു ഉറപ്പിക്കുകയാണ്, അവർ തന്നെ. ഉലായിക അക്കൂട്ടർ ഹും, അവർ തന്നെ ആരാണ്? ഷർറുൽ ബരിയ. ഷർറുൽ ബരിയ, ഷർറ് എന്ന് പറഞ്ഞാൽ ഏറ്റവും മോശം, ഏറ്റവും മോശം. ബരിയ എന്ന് പറഞ്ഞാൽ എന്താ ബരിയ? ബരിയ എന്ന് പറഞ്ഞെങ്കിൽ പിന്നെ ഖലീഖ, സൃഷ്ടികൾ, സൃഷ്ടികൾ. ബരിയ എന്ന് പറഞ്ഞാൽ ഖലീഖ, സൃഷ്ടികൾ. ബരി എന്ന് പറയും തുറാബിന്, ബരി എന്ന് പറയും തുറാബ്. തുറാബ് എന്താ? മണ്ണ്, മണ്ണിന് ബരി എന്ന് പറയും. അതാണ് ബരിയ എന്ന പേര് വന്നത്. പിന്നെ സൃഷ്ടികൾക്ക്, സൃഷ്ടി ചരാചരങ്ങൾക്ക്. ബറ എന്ന് പറയും സൃഷ്ടിച്ചു എന്ന അർത്ഥത്തിനും ബറ പറയും. അതുകൊണ്ടാണ് അള്ളാഹു സുബ്ഹാനഹു വതആല പേരുണ്ട്. എന്ത്? ഹുവല്ലാഹുൽ ഖാലിഖുൽ ബാരി, ബാരി, അള്ളാഹു ബാരി ആണ്, സൃഷ്ടിച്ചവൻ എന്ന അർത്ഥത്തിൽ. ആ അർത്ഥത്തിൽ അത് ഈ ബരി പിന്നെ ബറ എന്നുള്ള ക്രിയ പ്രയോഗിക്കും. ഈ ബറായ പറയുക, എന്തിനാ ബറായ പറയുക അറബിയിൽ? ഏഷ് ആ പെൻസില് കൂർപ്പിക്കൂലേ, പെൻസിൽ കൂർപ്പിക്കുന്ന ഇതിന് ആ ഷാർപ്പനറ് അതിന് ബറായ എന്നാ പറയാ. അത് ഇതിൽ നിന്ന് വന്നതാണ്, ഷെയ്പ്പാക്കുന്നത്, ഷെയ്പ്പാക്കി രൂപപ്പെടുത്തുന്നതിനാണ് അങ്ങനെ പറയുന്നത്. ആ പിന്നെ ഒരു സൃഷ്ടിച്ചു എന്നുള്ള ഒരു ഉദ്ദേശം. ഏതായാലും ബരിയ എന്ന് പറഞ്ഞെങ്കിൽ ഖലീഖ, സൃഷ്ടി എന്നുള്ള അർത്ഥത്തിലാണ്. ഇവിടെ ബരിയ എന്നുള്ളതുണ്ടല്ലോ, ഇത് പ്രയോഗം പിന്നെ പിന്നെ ബരിയുൻ, മണ്ണ് എന്നുള്ളതിൽ നിന്ന് വന്നത് കാരണത്താൽ മലക്കുകളാണോ ശ്രേഷ്ഠമായ സൃഷ്ടികൾ, അതല്ല മനുഷ്യനാണോ എന്ന അഭിപ്രായ വ്യത്യാസത്തിൽ മനുഷ്യനാണ് മലക്കുകളേക്കാൾ ശ്രേഷ്ഠം എന്നുള്ളതിന് ഈ ആയത്താണ് തെളിവ് ഉദ്ധരിച്ചത് പണ്ഡിതന്മാർ. ഉലായിക്കഹും ഖൈറുൽ ബരിയാണ്. അപ്പോ പിന്നെ അതിന് പിന്നെ മറുപടി കൊടുത്തപ്പോ ഈ ആയത്തൊരിക്കലും മലക്കുകളെ പ്രതിപാദിക്കണില്ല, മലക്കുകൾ മണ്ണിൽ നിന്നല്ല സൃഷ്ടിച്ചത്, ഇവിടെ മണ്ണിൽ നിന്ന് പടക്കപ്പെട്ടവരെ കുറിച്ചാണ് പറഞ്ഞത്. ഉലായിക്കഹും ഖൈറുൽ ബരിയ, ബരിയ എന്നുള്ളത് മണ്ണിൽ നിന്ന് സൃഷ്ടിച്ച സൃഷ്ടികൾക്കാണ് പറയുക. മലക്കൾ സൃഷ്ടിക്കപ്പെട്ടത് പ്രകാശത്തിൽ നിന്നാണ്. എന്നാല് ഞാനൊരു അഭിപ്രായ വ്യത്യാസം ഇവിടെ എടുത്തു ധരിക്കല്ല, പക്ഷെ ഇവിടെ ഈ പ്രയോഗം എങ്ങനെ വന്നു എന്നുള്ളതിന്റെ ഒരു മനസ്സിലാക്കാൻ വേണ്ടിട്ട് പറഞ്ഞു മാത്രം. ഏതായാലും ഇവിടെ ഇന്നല്ലദീന കഫറു മിൻ അഹ്ലിൽ കിതാബി വൽ മുശ്രിക്കീൻ ഫീ നാരി ജഹന്നം ഖാലിദീന ഫിയാ ഉലായികഹും, അക്കൂട്ടർ അവരാകുന്നു ഷർറുൽ ബരിയ, ഷർറുൽ ഖലീഖ, പടപ്പുകളിൽ ഏറ്റവും മോശം. പടപ്പുകളിൽ ഏറ്റവും മോശം എന്ന് പറഞ്ഞാൽ എന്താ ഇതിന്റെ അർത്ഥം? പടപ്പുകൾ പലതുണ്ട് അല്ലേ, ജിന്നുകളുണ്ട്, മലക്കുകളുണ്ട്, അതേപോലെ മനുഷ്യരുണ്ട്, മൃഗങ്ങളുണ്ട്, മറ്റു ജീവജാലങ്ങളൊക്കെ ഉണ്ട്, അതിലൊക്കെ മോശം എന്നാണ് അതിന്റെ അർത്ഥം. ഷർറുൽ ബരിയ, കാരണം അവര് നമുക്കല്ല സത്യനിഷേധികളും ഏറ്റവും അർഹമായി അവർ നിർവഹിക്കേണ്ടതായ ധർമ്മം വിസ്മരിക്കുന്നവരുമാണ്. മനസ്സിലായോ? ഇവിടെ ഉലായിക്കഹും ഷർറുൽ ബരിയ എന്ന് പറയുമ്പോൾ സൃഷ്ടികളിൽ ഏറ്റവും മോശം എന്നാണ്. അപ്പോൾ മൃഗങ്ങളെക്കാൾ മോശം, മറ്റു ഇതര ജീവജാലങ്ങളെക്കാൾ മോശം എന്നുള്ളതാണ്. അതുകൊണ്ടാണ് അന്ത്യനാളിൽ അള്ളാഹു സുബ്ഹാനഹു വതആല ജീവജാലങ്ങളെയും ഉയർത്തെഴുന്നേൽപ്പിക്കും, ജന്തുജാലങ്ങളെയൊക്കെ ഉയർത്തെഴുന്നേൽപ്പിക്കും. ജന്തുജാലങ്ങളെ ഉയർത്തെഴുന്നേൽപ്പിക്കുന്നത് അള്ളാഹു സുബ്ഹാനഹു വതആല അള്ളാഹുവിന്റെ വിധി തീർപ്പിന്റെ ആ കൃത്യതയും നീതിപൂർവമായ വിധി തീർപ്പും തെളിയിക്കും. എങ്ങനെ? പ്രതിക്രിയ നടത്തിക്കും. കൊമ്പുള്ള മൃഗം കൊമ്പില്ലാത്ത മൃഗത്തെ കുത്തിയിട്ടുണ്ടെങ്കിൽ കൊമ്പില്ലാത്ത മൃഗത്തിന് കൊമ്പ് കൊടുത്തിട്ട് അള്ളാഹു അവിടെ വെച്ചിട്ട് നീയും കണക്ക് തീർപ്പിക്കും. മനസ്സിലായില്ലേ? അങ്ങനെ മൃഗങ്ങൾക്ക് നേരെയുള്ള വിചാരണ പൂർത്തിയായിട്ടുണ്ടെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വതആല മൃഗങ്ങളോട് പറയും, എന്താ പറയാ, മണ്ണാകാൻ പറയും. മണ്ണാകാൻ വേണ്ടിയിട്ട് പറയും, മണ്ണാകാൻ പറയും. മണ്ണാകാൻ വേണ്ടിയിട്ട് മൃഗങ്ങളോട് പറയുമ്പോൾ അവിടെ വെച്ച് അവിശ്വാസി പറയും, വയക്കൂലുൽ കാഫിറു യാ ലൈതനി കുന്തു തുറാബ. എന്താ അർത്ഥം? ആ കാഫിറു പറയും, ഞാനും ഈ മൃഗത്തെ പോലെയായിട്ട് മണ്ണായിരുന്നുവെങ്കിൽ. അപ്പോൾ അതിന് എന്താ മനസ്സിലാക്കാനുള്ളത്? മൃഗങ്ങളെക്കാൾ മോശമാണ് ആര്? ഈ അവിശ്വാസിയായ മനുഷ്യൻ എന്നുള്ളതാണ്. മൃഗങ്ങളെക്കാൾ മോശമാണ്. കാരണം മൃഗങ്ങളെ അള്ളാഹു സുബ്ഹാനഹു വതാല മണ്ണാക്കി മാറ്റുമ്പോൾ മൃഗമായി മണ്ണാകാനാണ് ആരാഗ്രഹിക്കുന്നത്? അവിശ്വാസി ആഗ്രഹിക്കണം. അപ്പൊ അവന്റെ നിലവാരം എത്രയാണ്? ഈ മൃഗത്തേക്കാൾ മോശം എന്നുള്ളതാണ്. അതാണ് ഉലായികഹും ഷർറുൽ ബരിയ. അവിശ്വാസികൾക്ക് അള്ളാഹു സുബ്ഹാനഹു വതാല രണ്ട് വിശേഷണമാണ് പറഞ്ഞത്. ഒന്ന്, ഫീ നാരി ജഹന്നം ഖാലിദീന ഫീഹ. രണ്ടാമത്തേത്, ഉലായികഹും ഷർറുൽ ബരിയ, മൃഗങ്ങളെക്കാൾ മോശം എന്ന് പറഞ്ഞത്. ഇപ്പൊ അള്ളാഹു സുബ്ഹാനഹു വതാല പറഞ്ഞു, ഇന്ന ഷർറദ്ദവാബി ഇൻദല്ലാഹി അല്ലദീന കഫറു. അള്ളാഹുവിന്റെ അടുക്കൽ ഏറ്റവും മോശമായ ജീവികൾ, ജന്തുക്കൾ അവിശ്വസിച്ചവരാണ്. അതേപോലെ ഇന്ന ഷർറദ്ദവാബി ഇൻദല്ലാഹി സുമ്മുൽ ബുക്മുൽ ലദീന ലാ യഅഖിലൂൻ. ഇന്ന ഷർറദ്ദവാബി ഇൻദല്ലാ, അള്ളാഹുവിന്റെ അടുക്കൽ ഏറ്റവും മോശമായ ദവാബ് ജീവികൾ, ജീവികൾ അസുമ്മുൽ ബുക്മുൽ ലദീന ലാ യഅഖിലൂൻ. സുമ്മ എന്ന ബദിരൻ, ബുക്കും എന്ന മൂകൻ, അല്ലദീന ലാ യഅഖിലൂൻ, ചിന്തിക്കാത്ത. അപ്പൊ ചിന്തിക്കാത്ത മനുഷ്യനാണ് അള്ളാഹുവിന്റെ അടുക്കൽ ഏറ്റവും മോശമായ ജീവി എന്നാണ് പറയുന്നത്. മനസ്സിലായില്ലേ? അപ്പൊ അവിശ്വാസികളുടെ അവസ്ഥ നോക്കിയിട്ടുണ്ടെങ്കിൽ അങ്ങനെയാണ്. ജീവജാലങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇപ്പൊ നമ്മൾ പല ജീവജാലങ്ങളെ കുറിച്ചും വിശുദ്ധ ഖുർആനിലും മനസ്സിലാക്കുന്നുണ്ട്. സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ സൈന്യത്തിൽപ്പെട്ട ഹുദുഹുദ് എന്ന പക്ഷി, ഹുദുഹുദ് അതൊരു പക്ഷിയാണ്. പക്ഷെ ഹുദുഹുദ് എന്ന പക്ഷിയുടെ സംസാരം മനസ്സിലാക്കുവാൻ സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമക്ക് അള്ളാഹു കഴിവ് നൽകി. അള്ളാഹു കഴിവ് നൽകി. എന്താ ഹുദുഹുദിന്റെ സംസാരം സുലൈമാൻ നബിനോട്? സബൈല രാജ്ഞി ബൽഖൈസും, ബൽഖൈസ് ബിന്ത് ഷറാഹയിൽ അവളും അവളുടെ ജനതയും സൂര്യനെ ആരാധിക്കുകയാണ്. അപ്പൊ അതിൽ പ്രയാസപ്പെട്ട് ആ ഒരു തിന്മയെ എന്തു ചെയ്യാണ്? സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമയോട് വന്നിട്ട് പറയുകയും എന്തുകൊണ്ടാണ് അവർ സൂര്യനെ ആരാധിക്കുന്നത്, അള്ളാഹുവിനെ ആരാധിക്കാതെ എന്ന് പറഞ്ഞ് ഹുദുഹുദ് എന്ത് ചെയ്യാണ്? ആ വിഷയത്തിൽ സംസാരിക്കണം ആരോട് വന്നിട്ട്? സുലൈമാൻ നബിയോട്. അപ്പൊ നോക്കി, നിങ്ങൾ സൂര്യനെ ആരാധിച്ച ആ മനുഷ്യരാണോ അതല്ല അതിനെതിരിൽ സംസാരിച്ച ഈ പക്ഷിയാണോ ഉത്തമം? ആ പക്ഷിയാണ്. അതേപോലെ ഹദീസിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, വെള്ളിയാഴ്ച ദിനം പിറന്നാൽ, വെള്ളിയാഴ്ച ദിനം പിറന്നാൽ എല്ലാ മൃഗങ്ങളും പേടിയിലാണെന്നാണ്, അസ്തമിക്കുന്നത് വരെ. എന്തിനാ വെള്ളിയാഴ്ച എല്ലാ മൃഗങ്ങളും പേടിയിലാണ്? ആ അന്ത്യനാൾ സംഭവിക്കുമോ? കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ട് അന്ത്യനാൾ എന്നാ സംഭവിക്കാം? ആ ലാ തഖൂമു സാ ഇല്ലാ ഫീ യൗമുൽ ജുമാഅയിലല്ലാതെ അന്ത്യനാൾ സംഭവിക്കൂല എന്ന് പറഞ്ഞത്. അപ്പൊ അന്ത്യനാൾ സംഭവിക്കുമോ ഈ വെള്ളിയാഴ്ച എന്ന ഭീതിയിലാണ് അസ്തമിക്കുന്നത് വരേക്കും എല്ലാ മൃഗങ്ങളും എന്നാണ്. അപ്പൊ അങ്ങനെ മൃഗങ്ങൾക്ക് ചില പ്രത്യേകതകളുണ്ട്, മൃഗങ്ങൾക്ക് ചില പ്രത്യേകതകളുണ്ട്. പക്ഷേ എത്ര മനുഷ്യന്മാരുണ്ട് ഇവിടെ അന്ത്യനാളിനെ കുറിച്ച് ഒരു ബോധമില്ലാത്ത, ഉയർത്തെഴുന്നേൽപ്പിനെ കുറിച്ച് ഒരു ബോധമില്ലാത്ത, പടച്ചവന്റെ കോടതിയിൽ ഒരുമിച്ച് കൂട്ടണം എന്നൊരു ബോധമില്ലാത്ത മനുഷ്യന്മാർ. അപ്പൊ ആ മനുഷ്യന്മാരെ പരലോകത്തെ തന്നെ നിഷേധിക്കുന്ന, കളവാക്കുന്ന അവിശ്വാസികളെക്കാൾ എത്രയോ ഉത്തമരായ ആര്? ജീവിജാലങ്ങൾ, ജന്തുജാലങ്ങൾ എന്ന് മനസ്സിലാക്കാൻ പറ്റും. തയ്യ ഇന്നൽ ലദീന കഫറു മിൻ അഹ്ലിൽ കിതാബിൽ മുശ്രിഖീന ഫീ നാരി ജഹന്നം ഖാലിദീന ഫീഹ ഉലൈകഹും ഷർറുൽ ബരിയ. സൃഷ്ടി ലോകത്ത്, സൃഷ്ടികളിൽ, പടപ്പുകളിൽ, ഖലീഖയിൽ ഏറ്റവും മോശക്കാരാകുന്നു അവർ എന്നാണ് അള്ളാഹു സുബ്ഹാനഹു വതാല പറയുന്നത്. തയ്യം അവിശ്വാസികളെ കുറിച്ച് പറഞ്ഞു. ഇനി വിശ്വാസികൾ എന്ത്? ഇന്നൽ ലദീന ആമനു വഅമിലു സ്വാലിഹാത് ഉലൈകഹും ഖൈറുൽ ബരിയ. ഇന്നൽ ലദീന ആമനു, എന്താ തീർച്ചയായും അല്ലദീന ആമനു വിശ്വസിച്ചവർ, വഅമിലു അസ്വാലിഹാത്, എന്താ വഅമിലു അസ്വാലിഹാത്, ആ സൽപ്രവർത്തികൾ ചെയ്യുകയും ചെയ്തവർ, വിശ്വസിച്ചവർ, സാലിഹാത് പ്രവർത്തിച്ചവർ, വഅമിലു അൽ അഅമാല സ്വാലിഹാത് സൽപ്രവർത്തികൾ ചെയ്തവർ, ഉലൈകഹും ഖൈറുൽ ബരിയ, ഉലൈക് അക്കൂട്ടർ, ഹും അവർ തന്നെയാകുന്നു ഖൈറുൽ ബരിയ. എന്താ ഖൈറുൽ ബരിയ? ആ സൃഷ്ടികളിൽ ഉത്തമർ, സൃഷ്ടികളിൽ ഉത്തമർ. ബരിയത്ത് എന്നാണ് അതേപോലെ തന്നെ, ബരിയ ഖൈറുൽ ബരിയ എന്നാണ് സൃഷ്ടികളിൽ ഉത്തമർ. അപ്പൊ സൃഷ്ടികളിൽ ഉത്തമർ ആരാണ്? വിശ്വസിക്കുകയും സൽപ്രവർത്തികൾ ചെയ്യുകയും ചെയ്തവരാണ്. അപ്പൊ അങ്ങനെ പറയുമ്പോ സൃഷ്ടികളിൽ ഉത്തമർ എന്ന് പറയുമ്പോ ഒരു ഇഷ്കാൽ ഈ അല്ലദീന ആമിനു ആമിലു സ്വാലിഹാത്ത് എന്നുള്ളത് ആരെ കുറിച്ചാണ്? മനുഷ്യരെ കുറിച്ചാണ്. മനുഷ്യരിൽ വിശ്വസിക്കുകയും സൽപ്രവൃത്തികളും ചെയ്യുകയും ചെയ്തവർ എന്നാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. പണ്ഡിതന്മാരുടെ ഇടയിലൊരു അഭിപ്രായ വ്യത്യാസം അവിടെ ഉള്ളത്, മലക്കുകളുണ്ട് മനുഷ്യരുണ്ട് അല്ലെ, മലക്കുകളുണ്ട്, അതേപോലെ തന്നെ ഇൻസുണ്ട്. ഇൻസിന്റെ അതേ വിധിവിലക്കൽ ബാധകമായാണ് ആര്? ജിന്നും. മലക്കാണോ ശ്രേഷ്ഠം മനുഷ്യനാണോ ശ്രേഷ്ഠം? ഏറ്റവും ശ്രേഷ്ഠ ആരാ തമ്മിൽ? മനുഷ്യനാണ് ശ്രേഷ്ഠം എന്ന് പറഞ്ഞവരിൽ തെളിവ് ഉദ്ധരിച്ചത് ഏതാണ്? ഇന്നല്ലദീനാമിനു വാമിലു സ്വാലിഹാത്ത് ഉലായികഹും ഖൈറുൽ ബരിയ. അള്ളാഹു സുബ്ഹാനഹു വതാല അവരെ കുറിച്ചുകൊണ്ട് അവരാണ് സൃഷ്ടികളിൽ ഏറ്റവും ഉത്തമർ. പക്ഷേ മനുഷ്യവർഗത്തെ എടുത്തിട്ടുണ്ടെങ്കിൽ ആ സാകല്യല്ല, പിന്നെയോ അതിൽ ആര് മാത്രം വിശ്വസിക്കുകയും സൽപ്രവൃത്തികൾ ചെയ്യുകയും ചെയ്തവർ. ഒരു വിഭാഗം പറഞ്ഞ് മലക്കാണ് ഉത്തമം, മലക്കാണ് ഉത്തമർ. ആരേക്കാൾ? മനുഷ്യരേക്കാൾ, മനുഷ്യരേക്കാൾ. കാരണം അവര് പറഞ്ഞെന്താണ്? മലക്കുകളെ കുറിച്ച് പറഞ്ഞു, ഇബാദു മുക്രമൂൻ റഹ്മക്കല്ല, അള്ളാഹുവിന്റെ ആദരണീയരായ ദാസന്മാരാണ് മലക്കുകൾ. ലാ യഅസൂന അല്ലാഹ മാ അമറഹും, അള്ളാഹു അവരോട് കൽപ്പിച്ചതിൽ അവർ അള്ളാഹ്ക്കെതിരെ പ്രവർത്തിക്കൂല. വയഫ്അലൂന മാ യുഅമറൂൻ, അവർ കൽപ്പിക്കപ്പെട്ടത് പ്രവർത്തിക്കും. അപ്പൊ അള്ളാഹ്ക്ക് ഒരിക്കലും എതിര് പ്രവർത്തിക്കാത്ത, അള്ളാഹു പറഞ്ഞത് പ്രാവർത്തികമാക്കുന്ന, ഇബാദുൻ മുക്രമൂൻ, ആദരണീയരായ ദാസന്മാരാണ് അവർ മലക്കുകൾ. മലക്കുകൾ യഖാഫൂന റബ്ബഹും മിൻ ഫൗഖിഹിം, തങ്ങളുടെ മീതെ റബ്ബിനെ ഭയക്കുന്നവരാണ് അവർ മലക്കുകൾ. അതൊക്കെ മലക്കുകളുടെ വിശേഷമാണ്. ഇന്നല്ലദീന ഇൻദ റബ്ബിക്, ഇന്നല്ലദീന ഇൻദ റബ്ബിക്, സൂറത്തിന്റെ അവസാനത്തായിട്ട് സൂറത്തിന്റെ ഇന്നൽ ലദീന ഇൻദ റബ്ബിക് ലാ യസ്തക്ബിറൂന അൻ ഇബാദതി വയുസബ്ബിഹൂനഹു വലഹു യസ്ജുദൂൻ. ഇന്നൽ ലദീന ഇൻദ റബ്ബിക്, നിന്റെ റബ്ബിന്റെ അടുക്കലുള്ളവർ അവരാരാണ്? മലക്കുകളാണ്. ലാ യസ്തക്ബിറൂന അൻ ഇബാദതി, അല്ലാഹുക്ക് ഇബാദത്ത് എടുക്കുന്നതിൽ അവർ ഒരിക്കലും അഹങ്കരിക്കൂല. വയുസബ്ബിഹൂനഹു, അവർ അല്ലാഹുവിന് തസ്ബീഹ് എടുക്കും. വലഹു യസ്ജുദൂൻ, അല്ലാഹുക്ക് മാത്രമായി അവരെന്ത് ചെയ്യും? പ്രണമിക്കും, സുജൂദ് ചെയ്യും. അതാണ് മലക്കുകളുടെ പ്രത്യേകത. അതുകൊണ്ട് ആ സവിശേഷതകൾ ഉള്ളതുകൊണ്ട് മലക്കുകളാണ് മനുഷ്യരെക്കാൾ ശ്രേഷ്ഠം എന്ന് പല പണ്ഡിതന്മാരും പറഞ്ഞിട്ടുണ്ട്. പക്ഷേ മനുഷ്യരാണ് ശ്രേഷ്ഠം എന്ന് പറഞ്ഞവരുമുണ്ട്, മനുഷ്യരാണ് ശ്രേഷ്ഠം എന്ന് പറഞ്ഞവരുണ്ട്. അവര് പറയാൻ കാരണം എന്താ? അവര് പറയാൻ കാരണം ഒന്നീ ആയത്താണ്, ഉലായിക്കഹും ഖൈറു ഷറുൽ അല്ല സഫറുല്ല ഉലായിക്കഹും ഖൈറുൽ ബരിയ, ഖൈറുൽ ബരിയ. ശ്രേഷ്ഠ എന്ന് പറയുമ്പോൾ എല്ലാ മനുഷ്യരും എന്നുള്ള അർത്ഥത്തിലല്ല, പിന്നെയോ വിശ്വസിച്ച് സുഹൃതം പ്രവർത്തിക്കുന്നവർ എന്ന അർത്ഥത്തിലാണ്. പിന്നെ മാത്രമല്ല, അല്ലാഹു സുബ്ഹാനഹു വതആല പിന്നെ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമക്ക് സുജൂദ് ചെയ്യാൻ കൽപ്പിച്ചു. ആരോടെ കൽപ്പിച്ചത്? മലക്കുകളോട്, മലക്കുകളോട്. അപ്പോ ആരാ ശ്രേഷ്ഠൻ? മനുഷ്യനാണ്, മനുഷ്യനാണ്. അതേപോലെ ആദമിനോട് അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു, അംബി ഉഹുംബി അസ്മാഇഹിം, മലക്കുകളോട് പേര് പറയണം പറഞ്ഞ് മലക്കുകൾ പറഞ്ഞ് സുബ്ഹാനക ലാ ഇൽമ ഇല്ലാ മാ അല്ലംതന, പഠിച്ചോനെ ഞങ്ങൾക്ക് നീ പഠിപ്പിച്ചതല്ലാതെ ഞങ്ങൾക്ക് അറിയില്ല എന്ന് പറഞ്ഞു. അപ്പൊ ആദമിനോട് പറഞ്ഞു, ആദമേ അംബി ഉഹുംബി അസ്മാഇഹിം, പേര് പറഞ്ഞു കൊടുക്കാൻ പറഞ്ഞപ്പോ ആദം ആ പേര് പറഞ്ഞു കൊടുക്കണ്ടായി അല്ലേ. അപ്പൊ അവിടെ നോക്കി, നിങ്ങൾ സുജൂദ് ചെയ്യാൻ കൽപ്പിച്ച് ആദമിനോട് പിന്നെ മലക്കുകൾക്ക് അറിയാത്ത കാര്യങ്ങൾ പറയാൻ പറഞ്ഞ്, അതൊക്കെ എന്താണ് അറിയിക്കുന്നത്? മനുഷ്യനാണ് മലക്കിനേക്കാൾ ശ്രേഷ്ഠത എന്നാണ് അറിയിക്കുന്നത്. പക്ഷെ അവിടെ പിന്നെ രണ്ടു കൂട്ടരുടെയും മലക്കാണ് ശ്രേഷ്ഠം എന്ന് പറഞ്ഞവരും തെളിവ് പറഞ്ഞിട്ടുണ്ട്, മനുഷ്യനാണ് ശ്രേഷ്ഠം എന്ന് പറഞ്ഞവരും തെളിവ് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അതിൽ ചില വിഷയങ്ങളുണ്ട്. ഒന്ന്, മലക്കുകൾ മൊത്തത്തിൽ എല്ലാവരും ഒരുപോലെയാണ്. കാരണം എന്താ? മലക്കുകൾക്കൊരിക്കലും പിന്നെ തെറ്റുകളിലേക്ക് പ്രേരകങ്ങളില്ല. ദേഹേച്ഛകൾ, തന്നിഷ്ടങ്ങൾ അതിൽ കുടുങ്ങിയിട്ട് ഒരു പരീക്ഷണം ആയിരിക്കില്ല അത്. മലക്കുകൾക്കില്ല, മലക്കുകൾക്കില്ല. ആ നിലക്ക് മലക്കുകൾ എല്ലാവരും പവിത്രന്മാരാണ്. ആ പവിത്രതയിൽ അവര് പിന്നെ ഈ ഭൗതിക ലോകത്ത് ജീവിക്കും. അന്ത്യനാളിലും അങ്ങനെ തന്നെയാണ്. അതേസമയം മനുഷ്യകുലം മൊത്തത്തിൽ അങ്ങനെയല്ല, മനുഷ്യകുലം മൊത്തത്തിൽ അങ്ങനെയല്ല. മനുഷ്യകുലം അവർക്കെന്തുണ്ട്? ആ വിധിവിലക്കുകളും പരീക്ഷണങ്ങളും ഉണ്ട്. ആ പരീക്ഷണങ്ങളെയും വിധിവിലക്കുകളെയും താണ്ടിയാണ് ഇന്നല്ലദീന ആമിനു ആമിലു സാലിഹാത്ത്. അതുകൊണ്ട് തന്നെ അത്തരം ആളുകൾക്ക് എന്തുണ്ട്? ആ മഹത്തുണ്ട്, ശ്രേഷ്ഠതുണ്ട്. വിശിഷ്യ നബിമാർ, വിശിഷ്യ നബിമാർ, നബിമാരെ സംബന്ധിച്ചിടത്തോളം, മനുഷ്യരിലേക്കുള്ള റസൂലുകളെ സംബന്ധിച്ചിടത്തോളം, ആ മുർസലീങ്ങൾ മലക്കുകളെക്കാളും, മലക്കുകളിലുള്ള റസൂലുകളുണ്ട് ജിബ്രീലിനെ പോലുള്ളവർ, അവരെക്കാളും ശ്രേഷ്ഠരാണ് അല്ലെ? നബിസല്ലല്ലാഹി അലൈഹി വസല്ലം മാത്രങ്ങൾ അമ്പിയാക്കൾ, അവരൊക്കെ എന്താണ്? മലക്കുകളെക്കാളും ശ്രേഷ്ഠരാണ്, ശ്രേഷ്ഠരാണ്. പക്ഷേ അതുകൊണ്ടല്ലേ ആദമിന് സുജുതി സങ്കല്പിച്ച്, മനസ്സിലായോ? അപ്പൊ നബിമാർ മലക്കുകളെക്കാൾ ശ്രേഷ്ഠരാണ്. എന്നാൽ മലക്കുകളും മൊത്തം മലക്കുകളും മൊത്തം മനുഷ്യരും എടുത്തിട്ടുണ്ടെങ്കിൽ രണ്ടുകൂട്ടർ ഇതുപോലല്ല. പിന്നെ അതിനാരാണ്? മലക്കുകളാണ്. കാരണം എന്താ? മലക്കുകളിൽ ആരും തെറ്റ് ചെയ്യണമില്ല, പക്ഷെ മനുഷ്യരിൽ എന്തുണ്ട്? തെറ്റ് ചെയ്യുന്നവരുണ്ട്. പക്ഷെ മനുഷ്യരിലെ പുണ്യാളന്മാർ ഇന്നല്ലദീന ആമനു ആമിലു സാലിഹാത്ത്, അവരുടെ പ്രത്യേകത എന്താ? ആ അവരുടെ പ്രത്യേകത മലക്കുകളുടെ പോലല്ല. പിന്നെയോ, മലക്കുകളെ സംബന്ധിച്ചിടത്തോളം തെറ്റുകൾ ചെയ്യാനുള്ള പ്രേരകങ്ങളോ തോന്നലുകളോ ഇല്ല മലക്കുകൾക്ക്, വിധിവിലക്കുകളില്ല. അതേസമയം ഇവർക്ക് എന്തുണ്ട്? മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം ഈ ഇന്നല്ലദീൻ ആമിനു ആമിലു സാലിഹാത്ത് എന്ന് പറയുന്നവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് തെറ്റ് ചെയ്യാനുള്ള പ്രേരകങ്ങളുണ്ട് അല്ലെ, വികാരങ്ങളുണ്ട്, തെറ്റ് ചെയ്യാനുള്ളതായ പിന്നെ സാഹചര്യങ്ങൾ, അവസരങ്ങൾ, ഇതൊക്കെ നിശ്ചയിക്കപ്പെട്ടിട്ടുണ്ട്. പക്ഷെ അതിനൊക്കെ തരണം ചെയ്തും താണ്ടിയുമാണ് എന്ത് ചെയ്യുന്നത്? മനുഷ്യരിൽ ഇന്നല്ലദീൻ ആമനു വാമിലു സാലിഹാത്ത്. അതുകൊണ്ട് അവര് ഉലായികഹും ഖൈറുൽ ബരിയ. അപ്പൊ ആ നിലക്ക് പിന്നെന്ത് ചെയ്യും? പടപ്പുകളിൽ എന്തല്ല, ഈ ഉലായികവും ഖൈറുൽ ബരിയ എന്ന് പറഞ്ഞാൽ എല്ലാവരും ഒരേ തബക്കക്കാരല്ല, ഒരേ തട്ടുകാരല്ല. അതിൽ ചില തട്ടുകൾ മലക്കുകളേക്കാൾ മികച്ചു നിൽക്കും, ചില തട്ടുകൾ മലക്കുകളേക്കാൾ മികച്ചു നിൽക്കും. തയ്യ ഇന്നല്ലദീന ആമനു വാമിലു സാലിഹാത്ത് ഉലായികഹും ഖൈറുൽ ബരിയ എന്ന് പറയുമ്പോൾ അവർക്ക് നാല് ദറജയാണ്, നാല് തട്ടുകളാണ്. ഒന്ന് നുബുവത്തിന്റെ തട്ടാണ്. എന്താ നുബുവത്തിന്റെ തട്ടാണ്? ആ നുബുവത്തിന്റെ തബക്ക. രണ്ടാമത്തേത് സിദ്ദീഖിയത്താണ്. മൂന്നാമത്തേത് ഷുഹദ, ഷഹാദത്തിന്റെ. പിന്നെ നാലാമത്തേത് സാലിഹീങ്ങളുടെ തബക്കയാണ്. ഇന്നല്ലദീന ആമിനു വാമിലു സാലിഹാത്ത്, അവര് ഈ നാല് തബക്കകളിലായിട്ടാണ്, നാല് ഗ്രേഡുകളാണ്, നാല് തട്ടുകൾ. ഒന്ന് നുബുവത്ത്, അംബിയ മുർസലീങ്ങളുടെ പദവി, മനസ്സിലെ? അവർ ഇന്നല്ലദീന ആമിനു വാമിലു സാലിഹാത്താണ്, പക്ഷെ അവരെത്താണ് അതിൽ ഏറ്റവും മികച്ച ദർജക്കാരാണ്. രണ്ടാമത്തേത് സിദ്ദീഖിയത്താണ്, മനസ്സിലായില്ലേ? അത് നുബുവത്തിന്റെയും ഷഹാദത്തിന്റെയും ഇടയിൽ ഒരു ദർജയാണ്, ഒരു തബക്കയാണ്. കാരണം അള്ളാഹു സുബ്ഹാന തആല പറഞ്ഞിട്ട് ഉലായിക മഅല്ലദീന അൻഅമ അല്ലാഹു വമൻ യുതഇല്ലാഹ വറസൂൽ, അല്ലാഹുവേയും അല്ലാഹുവിന്റെ റസൂലിനെയും അനുസരിച്ച് ജീവിക്കുന്നവർ, ഫഉലായിക മഅല്ലദീന അൻഅമ അല്ലാഹു അലൈഹിം മിനൻ നബിയീന വസ്സിദ്ദീഖീന വശുഹദാഇ വസ്സാലിഹീൻ. നബിമാർ, സിദ്ദീഖീങ്ങൾ, ഷുഹദാക്കൾ, സാലിഹീങ്ങൾ, ഉണ്ടോ? നാല് കൂട്ടരാണ്. സിദ്ദീഖിയ എന്ന് പറഞ്ഞെങ്കിൽ ഒരിക്കൽ പോലും, അല്പം പോലും സന്ദേഹമോ ആശങ്കയോ പ്രകടിപ്പിക്കാതെ സത്യം പുൽകുന്നവർ, ഒട്ടും നീരസമില്ലാതെ, അല്പം പോലും ഒരു സന്ദേഹം പ്രകടിപ്പിക്കാതെ സത്യം പുൽകുന്നവൻ, അവനാണ് സിദ്ദീഖ്. അതുകൊണ്ടാണ് അബൂബക്കർ സിദ്ദീഖ്, സിദ്ദീഖിങ്ങളുടെ ഏറ്റവും ഉയർന്ന പദവിയിൽ എന്ന് പറയപ്പെടുന്നത്. കാരണം എന്താ? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആലാനു ഒരിക്കലും എന്ത് ചെയ്തിട്ടില്ല, ഒരിക്കലും നബി സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതിൽ അല്പം പോലും വൈകിയിട്ടില്ല, പിന്തിയിട്ടില്ല ഒരിക്കലും. പിന്നെ മുസ്ലിം ആയവർ വരെ, നിസ്ലാസ്ലമാ തങ്ങളുടെ കൂടെ ഇസ്ലാം സ്വീകരിച്ചവരെ അല്പം ഒന്ന് ഇളകിയ ചില സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ പോലും അബൂബക്കർ തന്നെ ഇളകിയിട്ടില്ല. അതിന് ഉദാഹരണമാണ് ആയിഷ റളിയല്ലാഹു തആലയും മറ്റൊക്കെ പറയുന്ന സംഭവം, ഇസ്രായ മിഅ്റാജിന്റെ സംഭവം. ഇസ്രായ മിഅ്റാജ് എന്താ? ഇസ്രായ എന്ന് പറഞ്ഞാൽ എന്താ? എന്താ ഇസ്രായ? ആകാശയാത്ര അല്ല, നിശാപ്രയാണാണ്. മസ്ജിദുൽ ഹറാമിൽ നിന്ന് മസ്ജിദുൽ അഖ്സായിലേക്ക് റസൂലുള്ളയെ ജിബ്രീൽ കൊണ്ടുപോയ ആ യാത്രക്കാണ് നിശാപ്രയാണം, ഇസ്രായ എന്ന് പറയുന്നത്. മിഅ്റാജ് എന്ന് പറഞ്ഞാൽ ആകാശയാത്രയാണ്. അത് മസ്ജിദുൽ അഖ്സ പള്ളിയിൽ നിന്ന് അള്ളാഹുവിങ്കലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉയർത്തപ്പെട്ട സംഭവമാണ്, ഉയർത്തപ്പെട്ട സംഭവമാണ്. ഈ ഇസ്രായ നടന്നു, മിഅ്റാജ് നടന്നു. എപ്പോഴാണ് നടന്നത്? ആ രാത്രിയുടെ കുറച്ച് ഭാഗത്തെയാണ് നല്ലത്, രാത്രിയുടെ കുറച്ച് ഭാഗത്ത്. മക്കയിൽ നിന്ന് മസ്ജിദുൽ ഹറാമിലേക്ക് 2 മാസത്തെ ദൂരമുണ്ട്, 2 മാസത്തെ വഴി ദൂരമുണ്ട് യാത്രാ ദൂരം, ഒട്ടകപ്പുറത്തൊക്കെ വരുമ്പോൾ നടന്നാവുമ്പോൾ. പിന്നെ മസ്ജിദുൽ അക്സയിൽ നിന്ന് പിന്നെ 7 ആകാശങ്ങൾക്ക് ഉപരിയിൽക്ക് പോയി എന്നാണ്, അതും രാത്രിയുടെ കുറച്ച് സമയത്തിനുള്ളിൽ, രാത്രിയുടെ കുറച്ച് സമയത്തിനുള്ളിൽ. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ രാവിലെ വന്നിട്ട് മക്കാരോട് പറയണം, അപ്പൊ മക്കാർക്ക് അതൊരു വടിയായി. അവർ മുസ്ലിമീങ്ങളോട് ചെന്നിട്ട് പറയാണ്, മുഹമ്മദിന് മജ്നൂന് ഭ്രാന്തനാണെന്ന് ഞങ്ങൾ പറഞ്ഞപ്പോൾ നിങ്ങൾ ഞങ്ങളെ ഉൾക്കൊണ്ടില്ല. ഇപ്പതാ മുഹമ്മദ് പറയുന്നു, ഇന്നലെ രാവിലെ മറവിൽ അല്പസമയത്തിനുള്ളിൽ ഇസ്രായേൽ പോയി, മിഅ്റാജ് പോയി, അപ്പൊ നിങ്ങളുടെ നിലപാട് എന്താണ്? അപ്പൊ ചിലരൊക്കെ എന്ത് ചെയ്ത്, ആ ഈ അബൂജഹലിനെ പോലുള്ളവരുടെ ഈ അവതരണ വൈഭവത്തിൽ വീണുപോയി, ചിലർക്ക് പ്രയാസം ഉണ്ടായി, മനസ്സിലല്ലേ, ഒരു ഡർച്ച ഉണ്ടായി. പക്ഷെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ അടുക്കലേക്കാണ് അബൂജഹൽ താല്പര്യത്തിൽ വന്നത്. കാരണം അബൂജഹലിനെ പിടുത്തം പിടിക്കുക എന്നുള്ളത് അല്പം ശ്രമകരമാണ്, പക്ഷെ ഈ ഒരു വടി അതിന് പറ്റും എന്ന് കണ്ടാണ് അബൂജഹലിന്റെ എന്ത് ചെയ്ത് അബൂജഹൽ അബൂബക്കർ റളിയല്ലാഹുവിന്റെ അടുക്കലേക്ക് ചെന്നത്. അപ്പോ അബൂബക്കർ റളിയല്ലാഹു ഉടൻ പ്രതികരിച്ചത്, മുഹമ്മദാണ് ആ പറഞ്ഞത് എങ്കിൽ അത് സത്യമാണ്, മനസ്സിലല്ലേ. അപ്പൊ ഇത്തരം വാർത്ത സത്യപ്പെടുത്തിയെന്ന് ആശ്ചര്യത്തിൽ ചോദിച്ചപ്പോൾ, മുഹമ്മദ് ഇതിനേക്കാൾ വിദൂരമായ വാർത്തകളായിട്ട് വരുന്നത് ഞങ്ങൾ സത്യപ്പെടുത്തുന്നുണ്ട്. പിന്നെ ഇത് സത്യപ്പെടുത്തുന്നതിലൊന്നുമില്ല. അവിടെ തന്നെ അബൂബക്കർ റളിയല്ലാഹു എന്ന പേര് വന്നത്, സിദ്ദീഖ് എന്ന പേര് വന്നത്, മനസ്സിലായില്ലേ. അപ്പോ തെല്ലും വൈമനസ്യമോ വിമ്മിഷ്ടമോ അതേപോലെ തന്നെ സന്ദേഹമോ സംശയമോ ഇല്ലാതെ എല്ലാം സ്വീകരിക്കുന്ന ആദർശശാലികളാണ് സിദ്ദീഖുകൾ. ശുഹദാക്കൾ അള്ളാഹുവിന്റെ മാർഗത്തിൽ പോരടിച്ച് അള്ളാഹുവിന്റെ മാർഗത്തിൽ രക്തസാക്ഷിത്വം വരിച്ചവരാണ്. സാലിഹീങ്ങൾ എന്ന് പറഞ്ഞാൽ ഈ മൂന്ന് കൂട്ടരുടെയും താഴെയുള്ള സൽപ്രവർത്തികൾ അനുഷ്ഠിക്കുന്ന വിശ്വാസികൾ. ഇങ്ങനെ 4 തബക്കകളിലാണ് ഇന്നല്ലദീന ആമനു വഅമിലു സ്വാലിഹാത് ഉലൈകഹും ഖൈറുൽ ബരിയ. മലക്കുകളാണ് ശ്രേഷ്ഠർ എന്ന് പറഞ്ഞവർ ചില തെളിവുകൾ കൊണ്ടുവന്നിട്ടുണ്ട്. അതിൽ പെട്ടതാണ് അള്ളാഹു സുബ്ഹാനഹു വതആല ഇപ്പൊ ദിക്റിനെ കുറിച്ച് പറഞ്ഞില്ലേ, പിന്നെ മൻ ദക്കറനി ഫീ നഫ്സിഹി ദക്കർതുഹു ഫീ നഫ്സിഹി, ഒരാൾ എന്നെ അവന്റെ മനസ്സിൽ സ്മരിച്ചാൽ ഞാൻ അവനെ എന്റെ മനസ്സിൽ സ്മരിക്കും. ഒമൻ ദക്കറനി ഫീ മലഇൻ, വല്ലവരും എന്നെ ഒരാൾക്കൂട്ടത്തിൽ സ്മരിച്ചാൽ, എന്താ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ അള്ളാഹു പറഞ്ഞായിട്ട് ദക്കർതുഹു ഫീ മലഇൻ ഖൈരിൻ മിൻഹും, എന്താ ഇതിന്റെ അർത്ഥം? ഒരാൾക്കൂട്ടത്തിൽ വല്ലവരും എന്നെ സ്മരിച്ചാൽ, അള്ളാഹിനെ കുറിച്ച് പറഞ്ഞാൽ, ഇപ്പൊ നമ്മുടെ ഈ മജ്ലിസൊക്കെ നമ്മൾ അള്ളാഹിനെ കുറിച്ച് പറയുന്ന മജ്ലിസാണ്, അള്ളാഹിന്റെ കലാം പറയുന്ന മജ്ലിസാണ്. ഇങ്ങനൊരു മജ്ലിസിൽ നമ്മൾ അള്ളാഹുവിനെ സ്മരിച്ചിട്ടുണ്ട് എങ്കിൽ ആ അള്ളാഹുവിനെ സ്മരിക്കുന്നവരെ അള്ളാഹു പറയുന്നത് ഇവരെക്കാൾ ശ്രേഷ്ഠരായവരുടെ മജ്ലിസിൽ അള്ളാഹു സ്മരിക്കുന്നതാണ്. അപ്പൊ ഇതെന്താ അർത്ഥം? ഈ മജ്ലിസിനേക്കാൾ ശ്രേഷ്ഠമായൊരു മജ്ലിസ് എവിടെ ഉണ്ട്? അള്ളാഹിന്റെ അടുത്ത് ഉന്നതങ്ങളിൽ ഉണ്ട്. അത് ആരുടെ മജ്ലിസ്? അത് മലക്കുകളുടെ മജ്ലിസാണ്, മനസ്സിലായില്ലേ. അതേപോലെ അള്ളാഹു സുബ്ഹാനഹു വതആല അറഫ ദിവസം ഹാജിമാരെ നോക്കിയിട്ട് അഭിമാനം പറയുന്നതാണ് പറഞ്ഞത്. അഭിമാനം പറയും, ആരോടാ അഭിമാനം പറയാ? മലക്കുകളോടാണ് അഭിമാനം പറയാ, മനസ്സിലായില്ലേ. ആ മലക്കുകളോട് അള്ളാഹു സുബ്ഹാനഹു വതആല തന്റെ അഭിമാനം ഈ പടപ്പുകളെ കുറിച്ച് പറയണമെങ്കിൽ അവരാരാണ്? അള്ളാഹുവിന്റെ അടുക്കൽ ശ്രേഷ്ഠരാണ്, മനസ്സിലല്ലേ. ഇവരെക്കാൾ ശ്രേഷ്ഠരാണ്, അതുകൊണ്ടാണ് ഇവരെ കുറിച്ച് നീങ്ങുന്നത്. അവരോട് അള്ളാഹു സുബ്ഹാനഹു വതആല തന്റെ മാ അറാദഹ ഉലായി എന്ന് പറഞ്ഞ് അള്ളാഹു സുബ്ഹാനഹു വതആല എന്റെ ഊറ്റം പറയുന്നത് എന്നുള്ളതാണ്. പിന്നെ മലക്കുകളാണോ ശ്രേഷ്ഠർ? അതല്ല, ഇന്നല്ലദീന ആമിനു വഅമിലു സ്വാലിഹാത്ത് എന്ന് പറയുന്ന ഇവരാണോ ശ്രേഷ്ഠർ എന്നുള്ളതിൽ രണ്ടു കൂട്ടരും അതിന്റേതായ തെളിവുകൾ ഉദ്ധരിച്ചിട്ടുണ്ട്. പക്ഷേ നമ്മൾക്ക് പിന്നെ രണ്ടു കൂട്ടരുടെയും തെളിവ് അഭിപ്രായത്തിന്റെയും തെളിവ് മനസ്സിലാക്കുമ്പോൾ അതിൽ മനസ്സിലാക്കേണ്ടത് മലക്കുകളേക്കാൾ ശ്രേഷ്ഠരായ മനുഷ്യരുണ്ട്, അല്ലെ, അത് ഉറപ്പാണ്. അതിൽ പെട്ടതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതേപോലെ തന്നെ നബിമാർ അവരൊക്കെ എന്താണ്, പിന്നെ മനുഷ്യ പിന്നെ മലക്കുകളേക്കാൾ ശ്രേഷ്ഠരായ അള്ളാഹുവിന്റെ ദാസന്മാരാണ്, അള്ളാഹുവിന്റെ ദാസന്മാരാണ്. വിദ്യാർത്ഥികളെ കുറിച്ച് പറഞ്ഞു അള്ളാഹു സുബ്ഹാനഹു തആല. വിദ്യാർത്ഥികൾ, അറേ വിദ്യാർത്ഥികൾ സ്കൂളിലേക്ക് ബാഗും കോട്ടിട്ട് പോണ ആളുകളാ, കോളേജിൽ പോണ ദീൻ പഠിക്കുന്നവരൊക്കെ, അത് സ്കൂളിൽ പഠിച്ചാലും കോളേജിൽ പഠിച്ചാലും ആ ക്ലാസ് റൂമിൽ പഠിച്ചാലും സ്ലൈസ് സെന്ററിന്റെ ഹാളിൽ പഠിച്ചാലും ഐ സി സിന്റെ ഹാളിൽ പഠിച്ചാലും ഒക്കെ ആരാണ്? ആ പിന്നെ ഫാലിബിൽ ഇൽമാണ്, അറിവ് അന്വേഷിക്കുന്ന, അറിവ് അർപ്പിക്കുന്ന ആളുകളാണ്. അതിന് പ്രായമൊന്നുമില്ല അല്ലേ, വയസ്സായ അയാളാണെങ്കിലും ബാല്യത്തിലുള്ളവനാണെങ്കിലും ഒക്കെ താലിബുൽ ഇൽമാണ്, താലിബുൽ ഇൽമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് വഇന്നൽ മലായികത ലതദഉ അജ്നിഹതഹ റിദൻ ബിതാലിബിൽ ഇൽമെന്നാണ്. മലക്കുകൾ അവരുടെ ചിറക് വെക്കുമെന്നാണ്. ആരുടെ മേൽ? പഠിതാക്കളുടെ മേൽ, പഠിതാക്കളുടെ മേൽ. എന്തുകൊണ്ട്? ആ പഠിതാവിനോടുള്ള ഇഷ്ടം കാരണത്താലാണ്, ഇഷ്ടം കാരണത്താലാണ്. അപ്പൊ മലക്കുകൾ വന്ന് മതം പഠിക്കുന്ന വിദ്യാർത്ഥികളുടെ മേൽ അവരുടെ ചിറക് വിരിക്കുമെന്നാണ്, കാരുണ്യത്തിന്റെ ചിറക് വിരിക്കും. എന്തിന്? അവരോടുള്ള പ്രീതി കാരണത്താൽ എന്നാണ്. അപ്പോ മലക്കുകളെ അള്ളാഹു സുബ്ഹാനഹു തആല നിയോഗിക്കുകയാണല്ലോ ഈ പണിക്ക്. നമ്മളെ പഠിതാക്കളാണ് ഇൻഷാല്ലാഹ്. നമ്മളുടെ മേൽ മലക്കുകളെ നിയോഗിച്ച അള്ളാഹു സുബ്ഹാനഹു തആല അവരുടെ ചിറക് വിരിക്കാൻ അള്ളാഹുവാണ് മലക്കുകളെ അയക്കുന്നത് അല്ലേ. അപ്പൊ ആരാ ശ്രേഷ്ഠർ? മനുഷ്യരെന്ന് മൊത്തത്തിൽ പറയാൻ പറ്റില്ല. പിന്നെയോ അള്ളാഹുവിന്റെ ദീന് പഠിക്കുന്ന താലിബ് ഇൽമ്, വിജ്ഞാനം അന്വേഷിക്കുന്ന ആളുകളാണ്. പക്ഷെ നമ്മളെന്ത് ചെയ്യണം? നമുക്കതിന്റെ നിയത്തും അതേപോലെ തന്നെ പിന്നെ അതിന്റെ ആ ഇഖ്ലാസൊക്കെ യഥാവിധായിരിക്കണം എന്നർത്ഥം. അപ്പോ പറഞ്ഞു വരുന്നത് എന്താ വെച്ചാൽ, മലക്കുകളേക്കാൾ ശ്രേഷ്ഠരായ ആരുണ്ട്? മനുഷ്യരിലെ വിശിഷ്ട സൃഷ്ടികളുണ്ട് എന്നുള്ളത് തന്നെയാണ്. ഇന്നല്ലദീന ആമിനു വഅമിലു സ്വാലിഹാത്ത് ഉലായികഹും ഖൈറുൽ ബരിയ്യ. جزاؤهم عند ربهم جنات عدن تجري من تحتها الأنهار خالدين فيها أبدا رضي الله عنهم ورضوا عنه ذلك لمن خشي ربه. جزاؤهم عند ربهم جزاؤهم അവരുടെ ജസാ പ്രതിഫലം, ജസാന സവാബ് പ്രതിഫലം കൂലി. ജസാഉഹും അവരുടെ പ്രതിഫലം, ഈ ഇന്നല്ലദീന ആമനു വഅമിലു സ്വാലിഹാത്ത് എന്ന് പറഞ്ഞാൽ അവരുടെ ജസാ പ്രതിഫലം ഇൻദ റബ്ബിഹിം അവരുടെ റബ്ബിന്റെ അടുക്കലുണ്ട്, അവരുടെ റബ്ബിന്റെ അടുക്കലുണ്ട്. ഇൻദ റബ്ബിഹിം, അവിടെ ഇൻദ എന്ന് പ്രയോഗിച്ചു, എന്താന്ന് പറഞ്ഞാൽ എന്താണ്? ആ റബ്ബിന്റെ അരികിൽ അടുക്കൽ എന്നാണ്, റബ്ബിന്റെ അടുക്കൽ അവർക്കുള്ള പ്രതിഫലമുണ്ട് എന്നാണ് പറയുന്നത്. ഇവിടെ ഇന്ദ എന്ന് പ്രയോഗിച്ചു, അല എന്ന് പ്രയോഗിച്ചില്ല, അല പ്രയോഗിച്ചില്ല. നമ്മളൊരാൾക്ക് കൂലി വേല ചെയ്താൽ, ഞാൻ നമ്മളൊരാളുടെ വീട്ടിൽ കൂലി വേലക്ക് പോയി, കൂലിക്ക് പോയി അല്ലേ, വൈകുന്നേരം വരെ ജോലി എടുത്തു. ജോലി എടുത്തിട്ടുണ്ടെങ്കിൽ യജമാനന്റെ അടുത്ത് കൂലി ഉണ്ട് എന്ന് പറഞ്ഞാൽ യജമാനന്റെ മേൽ ബാധ്യതയാണെന്നാ പറയാ? യജമാനന്റെ മേൽ എനിക്ക് കൂലി അറിയില്ല, എന്താണ്? ബാധ്യതയാണ്. കൂലി അവിടെ ഉണ്ടെങ്കിൽ അതൊരു ബാധ്യതയാണ്. അപ്പോ പിന്നെ കൂലിക്കാരൻ യജമാനോട് പറയൽ, എനിക്ക് അർഹിക്കുന്ന കൂലി അത് തരൽ നിങ്ങളുടെ മേൽ ബാധ്യതയാണ്, കൂലി തരണം. അപ്പൊ അലയെ പ്രയോഗിക്കുക, അലയെ പ്രയോഗിക്കുക, മനസ്സിലായോ? പക്ഷെ ഇവിടെ പ്രയോഗിച്ചത് എന്താണ്? കാരണം നമ്മളുടെ കർമ്മത്തിന്റെ പ്രതിഫലം, പ്രതിഫലമാണെന്ത് അള്ളാന്റെ അടുക്കലുള്ളത്, പക്ഷെ പകരല്ല, പകരമല്ല. കാരണം എന്താ? അള്ളാഹു അവിടെ ഒരുക്കി വെച്ചതുണ്ടല്ലോ, പരലോകത്ത് ഒരുക്കി വെച്ചത്, ഒരിക്കലും നമ്മുടെ കർമ്മത്തിന് പകരാവൂല. കാരണം പകരാകാൻ മാത്രം ഇതൊന്നുമല്ല, ഇതൊന്നും അല്ല. നമ്മൾ ചെയ്യുന്നതൊക്കെ പാടെ കൂട്ടിയിട്ടുണ്ടെങ്കിൽ തന്നെ സംഭവം നമ്മൾ അളക്കുമ്പോൾ ഭയങ്കര അളവേക്കാറ്. ആ സമയം അള്ളാഹു അവിടെ ഒരുക്കി വെച്ചത് ആലോചിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ ഏകധികത്തേക്കില്ല ഇതൊന്നും. അതുകൊണ്ട് തന്നെ പ്രതിഫലം അള്ളാഹു സുബ്ഹാനഹു തആല നൽകുന്നത് അള്ളാന്റെ ഔദാര്യം, അള്ളാഹുവിന്റെ ഔദാര്യം, അല്ലാതെ നമ്മൾ ചെയ്തതിന് പകരമായിട്ട് അതൊരിക്കലും അല്ല, പകരം അല്ല. അതുകൊണ്ടാണ് ഇവിടെ ജസാഉഹും അലാ റബ്ബിഹിം എന്ന് പറയാതെ ഇൻദ റബ്ബിഹിം എന്ന് പറയുന്നത്. ജസാഉഹും അലാ റബ്ബിഹിം എന്നാല് അവരുടെ പ്രതിഫലം തങ്ങളുടെ റബ്ബിങ്കൽ ബാധ്യതയായിട്ടുള്ള ഒരു സംഗതിയാണ് എന്നാണ്, അങ്ങനെയല്ല. പിന്നെയോ ജസാഉഹും ഇൻദ റബ്ബിഹിം അവരുടെ പ്രതിഫലം അള്ളാഹുവിന്റെ ഔദാര്യമാണ്, അത് അവിടെ ഉണ്ട്, അത് അള്ളാഹുവിങ്കൽ ഉണ്ട്. പഠിച്ചവന്റെ ഔദാര്യമാണത്, അത് അള്ളാഹു സുബ്ഹാനഹു വതആല തന്റെ അടുക്കൽ ഒരുക്കിയിട്ടുണ്ട്. എന്താണ് ആ പ്രതിഫലം? ആ ജന്നാതു അദിനിൻ, ജന്നാതു അദിൻ, ജന്നാത്ത് എന്താ? തോട്ടങ്ങൾ. ജന്നാത്ത്, ജന്നാത്ത് എന്നാ തോട്ടങ്ങൾ. അദിനിൻ, അദിൻ എന്ന് പറഞ്ഞാൽ, അദിൻ എന്ന് പറഞ്ഞാൽ ഇഖാമത്തിൻ അർത്ഥം. ഇഖാമത്ത് എന്താ? ആ ഇഖാമത്ത് എന്നാ സ്ഥിരതാമസം, നിത്യവാസം, നിത്യവാസം. അപ്പൊ ജന്നാത്തു അദിനിൻ, ജന്നാത്തു ഇഖാമത്തിൻ, നിത്യവാസത്തിന്റെ തോട്ടങ്ങളാണ്, തോട്ടങ്ങളാണ്. നിത്യവാസത്തിന്റെ തോട്ടങ്ങൾ. അവിടെ ഒരു ജന്നത്താണോ കുറെ ജന്നത്താണോ? അള്ളാഹുവിന്റേത് ഒരു ജന്നത്താണോ അതല്ല ജന്നത്താണോ? ഒരു ജന്നത്താണ്, പക്ഷെ അത് ജന്നാത്തുകൾ കൊണ്ടാണ്, അതാണ് വിഷയം. സ്വർഗം എന്ന് പറയുന്നത് ഒന്നാണ്, പക്ഷെ ആ സ്വർഗത്തെ സംവിധാനിച്ചത് എങ്ങനെയാണ്? ജന്നാത്തുകൾ കൊണ്ട്, ജന്നത്തുകൾ കൊണ്ടാണ്, ജന്നത്തുകൾ കൊണ്ടാണ്. അതുകൊണ്ടാണ് വലിമൻ ഖാഫ മഖാമ റബ്ബിഹി ജന്നത്താനി, റബ്ബിന്റെ മഖാമിനെ, അള്ളാഹുവിന്റെ സ്ഥാനവും അള്ളാഹു സുബ്ഹാനഹു വതആലാന്റെ മുന്നിലുള്ള നിൽപ്പും അതിനെ പേടിച്ച് ജീവിക്കുന്നവർക്ക് രണ്ട് ജന്നത്തുണ്ട് എന്ന് പറഞ്ഞു, രണ്ട് ജന്നത്തുണ്ട് എന്ന് പറഞ്ഞു. അതേപോലെ തന്നെ പറഞ്ഞു ഒമിൻ ദൂനിഹിമ ജന്നത്താൻ, അതുകൂടാതെ വേറെയും രണ്ട് ജന്നത്തുണ്ട് എന്ന് പറഞ്ഞു. അപ്പോ ജന്നത്താകുന്ന സ്വർഗത്തെ അള്ളാഹു കുറെ ജന്നത്തുകൾ കൊണ്ടാണ്, കുറെ ജന്നത്തുകൾ കൊണ്ടാണ് സംവിധാനിച്ചിട്ടുള്ളത്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് ജന്നത്താനി മിൻ ദഹബിൻ, ജന്നത്താനി മിൻ ദഹബിൻ ആനിയതുഹുമ വമാ ഫീഹിമ എന്നാണ്. സ്വർണത്തിന്റെ രണ്ട് ജന്നത്തുകൾ, അതിലെ പാത്രങ്ങളും വിഭവങ്ങളും സ്വർണത്തിന്റേതാണ്. അതേപോലെ ജന്നത്താനി മിൻ ഫിദ്ദത്തിൻ, വെള്ളിയുടെ രണ്ട് തോട്ടങ്ങൾ. ആനിയത്താനി വമാ ഫീഹിമ, പാത്രങ്ങളും കാര്യങ്ങളൊക്കെ ആ വെള്ളിയുടേതായിട്ട് രണ്ട് തോട്ടങ്ങൾ, പാത്രങ്ങളും മറ്റുമൊക്കെ സ്വർണത്തിന്റേതായിട്ട് രണ്ട് തോട്ടങ്ങൾ. അള്ളാഹു മിന്നാനസ്തലിക്കൽ ജന്ന, അങ്ങനെയാണ് അള്ളാഹു സുബ്ഹാനതാല ജന്നത്തിന് ഒരുക്കിയിട്ടുള്ളത്. ജന്നത്ത് എന്ന് പറഞ്ഞത് സ്വർഗം ഒന്നാണ്, പക്ഷെ അതിൽ ജന്നാത്തുകളാണ്, അതിൽ ജന്നാത്തുകളാണ്, സ്വർണത്തിന്റെ, വെള്ളിയുടെ, അതേപോലെ തന്നെ പലവിധ പ്രത്യേകതകളുള്ള പിന്നെ സ്വർഗീയ തോട്ടങ്ങൾ. അതുകൊണ്ടാണ് പിന്നെ ഉമ്മു ഹാരിസ അല്ലേ ബദറിൽ ഹാരിസത്ത് കൊല്ലപ്പെട്ട് ഉമ്മു ഹാരിസ എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറയുന്നുണ്ട് എന്റെ മകൻ സ്വർഗത്തിലാണോ, ഷഹീദായി ബദറിൽ, മകൻ സ്വർഗത്തിലാണോ എന്ന് ചോദിക്കാൻ റസൂലുള്ളാഹിനോട് വന്നിട്ട് മകനെ നഷ്ടപ്പെട്ടപ്പോ വന്നിട്ട് പറയും മകൻ ജന്നത്തിലാണോ, ജന്നത്തിലാണ് എങ്കിൽ ഞാൻ ക്ഷമിക്കും സഹിക്കും, പക്ഷെ അല്ല എങ്കിൽ എനിക്ക് നിയന്ത്രിക്കാൻ കഴിയില്ല, ഞാൻ പിന്നെ പ്രയാസപ്പെടും എന്ന് പറഞ്ഞപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു മുഹാരിസ ജന്നത്തല്ല പിന്നെയോ, ജന്നാത്തുകളാണ്, ജിനാനാണ്. ജിനാൻ എന്ന് പറഞ്ഞാൽ ഒരു തോട്ടമല്ല പിന്നെയോ, തോട്ടങ്ങളാണ് എന്ന് പറഞ്ഞിട്ടാണ് എന്ത് ചെയ്യുന്നത്, പിന്നെ അവരെ ആശ്വസിപ്പിക്കുന്നത് മകന്റെ വിഷയത്തിൽ. അപ്പോ അള്ളാഹു അവന്റെ ജന്നത്തിന് ജന്നാത്തുകൾ കൊണ്ടാണ് സംവിധാനിച്ചിട്ടുള്ളത്. ജസാഉഹും ഇൻദ റബ്ബിഹിം ജന്നാതു അദ്നിൻ, നിത്യ സ്ഥിരവാസത്തിന്റെ തോട്ടങ്ങൾ, അതാണ് റബ്ബിന്റെ അടുക്കൽ അവർക്കുള്ള പ്രതിഫലം. ആ തോട്ടങ്ങളുടെ പ്രത്യേകത തജ്രി മിൻ തഹ്തിഹ അൽ അൻഹാർ, എന്താ തജ്രി, ജറാ യജ്രി എന്ന ഒഴുകും, ഒഴുകും, ഒഴുകും. മിൻ തഹ്തിഹ, മിൻ തഹ്തിഹ എന്ന മിൻ തഹ്തിൽ ജന്നാത്ത്, ഈ തോട്ടങ്ങളുടെ താഴ്ഭാഗങ്ങളിൽ, താഴ്ഭാഗങ്ങളിൽ, തോട്ടങ്ങളുടെ താഴ്ഭാഗങ്ങൾ, കൊട്ടാരങ്ങളുണ്ട്, വീടുകളുണ്ട്, ഹൈമകളുണ്ട് അല്ലേ, അങ്ങനെ സ്വർഗം അത് പിന്നെ വൃക്ഷലതാദികൾ, പിന്നെ കൊട്ടാരങ്ങൾ, വീടുകൾ, മണിമേടകൾ, ഇങ്ങനെ കൊട്ടാരം വിശാലമായി അതിലെ നിർമ്മാണങ്ങളൊക്കെ വളരെ ഗംഭീരമാണ്. അവക്കിടയിൽ, അതാണ് അവക്കിടയിൽ ഈ തജ്രി മിൻ തഹ്തിഹ അൽ അൻഹാർ, അൻഹാർ എന്ന് പറഞ്ഞാൽ നദികളാണ്, നദികൾ, ആറുകൾ, 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 നദികൾ അതിന്റെ താഴ്ഭാഗങ്ങളിൽ നിന്ന് തജ്രി ഒഴുകും. ചില അസറുകളിൽ കാണാം ഇവിടെ പുഴകളും നദികളും ഒക്കെ ഒഴുകെങ്ങനെയാണ്, കനാലിലൂടെയാണ് അല്ലേ, കനാല് വേണ്ടേ, കനാലില് കനാല് വേണം. കനാലില്ലെങ്കിൽ എന്താ ഉണ്ടാകുക? കനാലില്ലാതെ ഒരു പ്രവാഹം വന്നാൽ എന്തായി? ചില പ്രവാഹം വന്നാൽ അത് വെള്ളപ്പൊക്കം, തൂഫാനായി അല്ലേ. കുറച്ചുകൂടി കൂടിയുണ്ട് ഈ സുനാമി എന്നൊക്കെ പറഞ്ഞ കുറെ പേരുകളാണ്. അങ്ങനെയാണ്, സ്വർഗത്തിൽ കനാലുകളില്ല, കനാലുകളില്ല. പിന്നെയോ, വൃക്ഷങ്ങളുടെയും ഭവനങ്ങളുടെയും കൊട്ടാരങ്ങളുടെയും ഒക്കെ ഇടയിലൂടെയാണ് എന്ത് ചെയ്യുക? ആ സ്വർഗീയ ആറുകളുടെ നദികളുടെ ഒഴുക്ക് ഒഴുക്ക്. പക്ഷേ എന്തുണ്ടാവില്ല? ഫൈലാൻ ഉണ്ടാവില്ല, പ്രളയം ഉണ്ടാവില്ല. അതുകൊണ്ടാണ് ഇമാം ഇബ്നുൽ ഖയ്യിം പറഞ്ഞത്, അൻഹാറുഹാ മിൻ ഗൈരി ഉഖ്ദൂദിൻ ജറത് സുബ്ഹാന മുംസികുഹാ മിനൽ ഫൈലാനി. അൻഹാറുഹാ, സ്വർഗത്തിലെ ആറുകൾ, മിൻ ഗൈരി ഉഖ്ദൂദിൻ ജറത്, ഉഖ്ദൂദ് ഉഖ്ദൂദ് എന്ന കിടങ്ങ്, കിടങ്ങില്ലാതെയാണ് ഒഴുകുന്നത്, ഒഴുകുന്നത്. സുബ്ഹാന മുംസികുഹാ മിനൽ ഫൈലാനി, എന്നിട്ട് എന്തില്ല? പ്രളയമല്ല, പ്രളയം ഇല്ല. പ്രളയമില്ലാതെ സ്വർഗീയ ജലപ്രവാഹത്തെ പിടിച്ചു വെക്കുന്ന അള്ളാഹു അവൻ പരിശുദ്ധനാകുന്നു എന്നാണ് പറയുന്നത്. ഏതായാലും സ്വർഗത്തിൽ എന്തുണ്ട്? അൻഹാറുകൾ, അൻഹാറുണ്ട്. അൻഹാർ എന്ന പുഴകൾ, നദികൾ, അത് സ്വർഗത്തിന്റെ താഴ്ഭാഗങ്ങളിൽ ഒഴുകും. സ്വർഗത്തിലെ നെഹ്റുകൾ സൂറത്ത് മുഹമ്മദിൽ അള്ളാഹു സുബ്ഹാനഹു വതാല പറഞ്ഞിട്ടുണ്ട്, സ്വർഗത്തിലെ നെഹ്റുകളെ കുറിച്ച്. നെഹർ അൻഹാർ എന്നാൽ നെഹ്റാണ് പുഴ, നെഹർ. അതിന് കുറെ ബഹുവചനമുണ്ട്, അൻഹുർ, നെഹർ, അതേപോലെ തന്നെ അൻഹാർ, ഇങ്ങനെ കുറെ ബഹുവചനമുണ്ട്. മസലുൽ ജന്നത്തുല്ലത്തി ഉഇദൽ മുത്തഖൂൻ ഫീഹ അൻഹാറു മിൻ മാഇൻ ഗൈരി ആസിനിൻ വഅൻഹാറു മിൻ ലബനിൻ ലം യതഗയ്യർ ത്വഅ്മുഹു വഅൻഹാറു മിൻ ഖംറിൻ ലദ്ദത്തിൻ ലിശ്ശാരിബീൻ വഅൻഹാറു മിൻ അസലിൻ മുസഫ. നാല് തരം സ്വർഗീയ നദികളെ കുറിച്ചാണ് അള്ളാഹു പറയുന്നത്. എന്താ ഫീഹ? സ്വർഗത്തിലുണ്ട് അൻഹാറു മിൻ മാഇൻ, വെള്ളം, വെള്ളത്തിന്റെ പുഴകൾ. അൻഹാറു മിൻ മാഇൻ, വെള്ളത്തിന്റെ പുഴകൾ. ഗൈരി ആസിനിൻ, എന്താ ഗൈരി ആസിൻ? ആ കലക്കില്ലാത്ത, കലക്കില്ലാത്ത വെള്ളം. നമ്മളിവിടെ എത്ര വെള്ളം നല്ലത് വാങ്ങിയിട്ടുണ്ടെങ്കിലും അതിലെന്തുണ്ടാവും? പല കലർപ്പുകളുണ്ടാവും, പല കലർപ്പുകളുണ്ടാവും. ചുരുങ്ങിയ പക്ഷം വെള്ളം ഏറ്റവും സ്വീറ്റ് ആകാൻ വേണ്ട ദ്രവ്യങ്ങൾ വരെ എന്ത് ചെയ്യും? അതിൽ ഉപയോഗിച്ചിരിക്കും. പക്ഷേ ഇത് ഗൈർ ആസിനാണ്, ഒരു കലർപ്പുമില്ലാത്ത നല്ല സ്വച്ഛമായ ശുദ്ധമായ വെള്ളത്തിന്റെ നെഹ്റല്ല, പിന്നെയോ അൻഹാർ, അതിന്റെ ആറുകൾ, പുഴകൾ തന്നെ ധാരാളം. പിന്നെ പറയാൻ, അൻഹാറും മിൻ ലബനിൻ, ലബൻ ഏഷ് പാൽ, അൻഹാറും മിൻ ലബൻ എന്നാ പാലാറുകൾ, പാലാറുകൾ, പാലാറുകൾ അവിടെ ഉണ്ട്, ഒരാറല്ല. പിന്നെയോ പാലാറുകൾ എന്നാണ് കുറെ പുഴകൾ ഉണ്ട് എന്നർത്ഥം, പാലാറുകൾ കുറെ ഉണ്ട്. ലം യതഗയ്യർ ത്വഅ്മുഹു, പക്ഷേ ആ പാലാറുകളുടെ പ്രത്യേകത അതിനെന്തില്ല? ടേസ്റ്റിൽ വ്യത്യാസമില്ല, ടേസ്റ്റിൽ വ്യത്യാസമില്ല. നമ്മൾ ഇവിടെ പാല് ഉണ്ടല്ലോ, രാവിലെ കറന്നുവെച്ചാൽ ഉച്ചിരിയുമ്പോത്തിന് അതെന്തായി? കേടുവരും, കട്ടയാവും, മനസ്സിലായില്ലേ? പാല് സംരക്ഷിക്കാൻ ചില്ലെങ്കിൽ അത് വളരെ മോശം ദുർഗന്ധതൊക്കെ ആയിരിക്കും. പക്ഷേ സ്വർഗീയ പാലാറുകളെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു പറയാൻ ലം യതഗയ്യർ ത്വഅ്മുഹു, അതിന്റെ ടേസ്റ്റിൽ ഒരിക്കലും എന്തില്ല, വ്യത്യാസം ഉണ്ടാവില്ല. മദ്യത്തിന്റെ നദികൾ, മദ്യത്തിന്റെ നദികൾ, അതൊന്നല്ല, മദ്യത്തിന്റെ നദികളാണ്. പക്ഷേ മദ്യത്തിന്റെ നദികൾ എന്ന് പറയുമ്പോൾ ലദ്ദത്തിൽ ഷാരിബീൻ, പാനം ചെയ്യുന്നവർക്ക് വളരെ ടേസ്റ്റുള്ള മദ്യമാണ്, ടേസ്റ്റുള്ള മദ്യമാണ്. ഖംറ് എന്ന് പറഞ്ഞാൽ എന്തിനാ? ആളുകൾക്ക് അതറിയാനാണ്. ദുനിയാവിലെ ആളുകൾക്ക് ഖംറ് അല്ലേ, ദുനിയാവിലുള്ള സാധനങ്ങൾ, നമ്മൾ കാണുന്ന സാധനങ്ങളുണ്ടാവും, അതിന്റെ പേരിൽ എവിടെ ഉള്ളത്? സ്വർഗത്തിലുള്ളത്. പക്ഷേ വസ്തുതയും സാധനമൊക്കെ വേറെയാണ്, മനസ്സിലല്ലേ? അപ്പോ ഇവിടെ ഖംറുണ്ട്, ആ ഖംറ് ഒരിക്കലും ലദ്ദത്തിൽ ഷാരിബീൻ അല്ല അല്ലെ. കുടിക്കുന്നവർക്ക് ടേസ്റ്റാ, കുടിക്കുന്നവർക്ക് ഒരിക്കലും ടേസ്റ്റ് അല്ല. അതുകൊണ്ടാണ് ഇവിടെ മദ്യം കുടിക്കുന്നവരെന്നെ എന്ത് ചെയ്യണത്, ചിലർക്ക് പിന്നെ എല്ലാം അതിനും പുളി കെട്ടവനെ പിന്നെ എന്തും കയറ്റി വിടും, മനസ്സിലെ? അതേസമയം മദ്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് അതിന്റെ ടേസ്റ്റ് അരോചകമാണ്, വർജ്യമാണ്, തീർത്തും വർജ്യമാണ്. മാന്യന്മാർക്ക് പറ്റിയ സാധനമല്ല അത്, ദ്രവ്യമല്ല. പക്ഷേ അള്ളാഹു സ്വർഗീയ നദികളെ ഒരുക്കിയപ്പോൾ അതിൽ മദ്യത്തിന്റെ അരുവികൾ അല്ലെങ്കിൽ മദ്യത്തിന്റെ നദികളുണ്ട്. ലദ്ദത്തിൽ ഷാരിബീൻ, കുടിക്കുന്നവർക്ക് ടേസ്റ്റുള്ള പാനീയം. അതുകൊണ്ടാണ് പിന്നെ സ്വർഗീയ അരുവികളെ കുറിച്ച് പറഞ്ഞില്ലേ, നമുക്ക് ഇൻഷാല്ലാ സൂറത്തുൽ മുത്തഫിഫീനിൽ വരും. സ്വർഗീയ അരുവികളെ കുറിച്ച് പറഞ്ഞപ്പോ വ മിസാജുഹു മിൻ തസ്നീം ഐന യശ്റബ് ബിഹൽ മുഖറബൂൻ. പിന്നെ ഇതിനെ കുറിച്ച് പറഞ്ഞേ അല്ല, സൂറത്തുൽ വാക്കിയല്ല, പിന്നെ സൂറത്തുൽ മുത്തഫിഫീനിൽ പറഞ്ഞില്ലേ. പിന്നെ ഇന്നൽ അബ്റാർ ലഫീ നഈം അലൽ അറായിക യംറൂൻ താരിഫു ഫീ വുജൂഹിഹിം നബറത നഈം യസ്ഖൂന മിൻ റഹീഖിൻ മഖ്തൂം ഖിതാബ് ഐന യശ്റബ് ബിഹൽ മുഖറബൂൻ. പിന്നെ يسقون من رحيق مختوم ختامه مسك وفي ذلك فليتنافس المتنافسون ومزاجه من تسني അതായത് യുസ്ഖൗന മിർ റഹീഖിൻ മഖ്തൂം. റഹീഖും മഖ്തൂം അവർ കുടിപ്പിക്കപ്പെടുന്നതാണ്. റഹീഖും മഖ്തൂം എന്ന് പറഞ്ഞാൽ എന്താ? അത് ശരിക്ക് മദ്യം, മദ്യം. ആ മദ്യത്തിന്റെ ചഷകം അല്ലെങ്കിൽ അതിന്റെ ആ ബോട്ടിൽ, അതിന്റെ പ്രത്യേകത അത് സീൽ വെച്ച് ഭദ്രമാക്കപ്പെട്ടതാണ്. അതുവരെ പൊട്ടിക്കാത്ത ബ്രാൻഡി എന്നാണ് പറയുന്നത് അല്ലെ. അതാണ് റഹീഖുൽ മഖ്തൂം എന്ന് പറയുന്നത്. അതാണ് യുസ്ഖൗൻ, അവർ കുടിപ്പിക്കപ്പെടും സ്വർഗത്തിൽ. റഹീഖും മഖ്തൂം കുടിപ്പിക്കപ്പെടും. റഹീഖും മഖ്തൂം എന്ന് പറഞ്ഞെങ്കിൽ അതാണ്, ഒരിക്കലും സീല് പൊട്ടിക്കാത്ത മദ്യമാണ് ബ്രാൻഡി, അത് കുടിപ്പിക്കപ്പെടും. ഖിതാമുഹു മിസ്ക്, അത് കുടിച്ചിട്ടുണ്ടല്ലോ, അതിന്റെ ഒടുക്കെത്തിയാൽ കസ്തൂരിയുടെ മണം, കസ്തൂരിയുടെ മണം. മനസ്സിലെ ഭൗതിക ലോകത്ത് മദ്യത്തിന്റെ അവസാനം എത്തിയിട്ടുണ്ടെങ്കിൽ ചണ്ടിയാണ്, കൂറിൻ ചേരട്ടിയൊക്കെ ഉണ്ടാവും. അപ്പൊ അത് തീർത്തും വർജിയാണ്. പക്ഷേ സ്വർഗീയ മദ്യത്തെ കുറിച്ച് പറഞ്ഞാൽ അതിന്റെ അടു അവസാനത്തേക്ക് എത്തുമ്പോഴത്തേക്ക് എന്താണ്, അതിന്റെ മണം പരിമളാണ്. കസ്തൂരിയാണ്, കസ്തൂരിയാണ് മണം. ചിലര് പറഞ്ഞ അതിന്റെ ആ വെച്ച സീല് തന്നെ, ഹിത്തമണ സീൽ, മഖ്തൂമായ സീല് തന്നെ പിന്നെ മിസ്ക് കസ്തൂരിയാണ് എന്ന് പറഞ്ഞത്. ഏതായാലും ദുനിയാവിൽ ആളുകൾ ലഹരി പിടിച്ച് ഛർദിച്ച് വഴക്കുണ്ടാക്കി, ചിലര് പറ്റ ലഹരി പിടിച്ചിട്ടില്ലെങ്കിൽ എന്താകും, പറ്റരപ്പാകും അല്ലെ. ഇമാൻ കുർത്തുബി അങ്ങനത്തെ ചരിത്രം ഉദ്ദേശിക്കേണ്ട ഒരുത്തം കാര്യമായിട്ട് ഒതു ഉണ്ടാക്കണമെന്നാണ്. മുഖം കഴുകുന്നുണ്ട്, കൈ കഴുകുന്നുണ്ട്, തല തടവുണ്ട്, പക്ഷെ എന്തുകൊണ്ടാണ് ഒതു എടുക്കുന്നത്? മൂത്രിച്ചിട്ട്. അതുകൊണ്ടാണ് മൂപ്പരന്നെ മൂത്രിച്ചിട്ടാണ് ഇത് വാരി തേക്കണത്. അപ്പൊ ചോദിക്കുമ്പോ എന്താ ചെയ്യണേ, അത് ഞാൻ ഒതു എടുക്കണെന്ന്. മൂപ്പര് എന്തുകൊണ്ടാ? മൂപ്പര അടിച്ചങ്ങ് ബൂസായിയറല്ലേ, അങ്ങനെ മദ്യപിച്ചിട്ടാണ്. മനുഷ്യരാകെ മദ്യം ഹറാമാക്കുന്നതിന് മുമ്പ്, മദ്യം ഇസ്ലാമിൽ ഹറാമാക്കുന്നതിന് മുമ്പ് ഹംസ ഇബ്നു അബ്ദുൽ മുത്തലിബ് മദ്യപിച്ചിട്ട് ഇറങ്ങേറുണ്ടാക്കി. ഹംസ റളിയല്ലോ ആരാ? ഹംസ ഇബ്നു അബ്ദുൽ മുത്തലിബ് എന്നാണ് റസൂലുള്ളാഹിന്റെ പിതൃവ്യൻ. നിസ്രാ സലമാദങ്ങളുടെ മുലയുടെ ബന്ധത്തിൽ സഹോദരൻ റസൂലുള്ളാഹിന്റെ എളാപ്പ പിതൃ സഹോദരനായ ഹംസത്ത് മദ്യപിച്ചു. മദ്യപിച്ച ആകെ ഹംസത്ത് അന്ന് മദ്യം ഹറാമാക്കിയിട്ടില്ല, മദ്യം ഹറാമാക്കിയിട്ടില്ല. കാരണം മദ്യം പിന്നെ ഘട്ടം ഘട്ടമായിട്ട് പിന്നീടാണ് ഹറാമാക്കുന്നത്, മദ്യം ഇതാക്കുന്നത്. അങ്ങനെ ഹംസത്ത് അന്ന് മദ്യപിച്ചിരുന്നു. അതൊക്കെ ഇതൊക്കെ ഹറാമാക്കുന്നു. പാപ്പാത്രതയില്ലാതിന് പലിശ ഇടപാടുകാരനായിരുന്നു. പലിശ ഹറാമാക്കിയപ്പോ അതോടുകൂടി ഖലാസ്, മദ്യം ഹറാമാക്കിയതോടുകൂടി അതോടുകൂടി ഖലാസ് കഴിഞ്ഞ്. അപ്പൊ ഹംസ റളിയല്ലാഹു അൻഹു മദ്യപിച്ചു. മദ്യപിച്ചിട്ട് അദ്ദേഹം ചെയ്ത എന്താന്ന് വെച്ചാല്, അലി റളിയല്ലാഹു തആല അൻഹു ഫാത്തിമ റളിയല്ലാഹുവിനെ കല്യാണം കഴിക്കാൻ ഉദ്ദേശിച്ചപ്പോ കല്യാണത്തിന് ചെലവ് വേണല്ലോ. അപ്പോ രണ്ടു ഒട്ടകങ്ങൾ വാങ്ങി. എങ്ങനെ വാങ്ങിയത്? അലി റളിയല്ലാഹു തആല അൻഹു ഇദ്ഖിർ പുല്ല് വെട്ടി, ഒരു അൻസാരി സുഹൃത്തിനോടൊപ്പം ഇദ്ഖിർ പുല്ല് വെട്ടി ശേഖരിച്ച് അത് വിറ്റിട്ടാണ് പൈസ ഉണ്ടാക്കുന്നത്, ആരെ? ഫാത്തിമയെ കല്യാണം കഴിക്കാൻ വേണ്ടിയിട്ടുള്ള വകുപ്പ്. അങ്ങനെ രണ്ട് ഒട്ടകങ്ങളെ വാങ്ങി, നല്ല ഒട്ടകങ്ങളെ വാങ്ങിയിട്ട് എന്ത് ചെയ്ത്, അതൊരു അൻസാരിയുടെ വീട്ടിൽ കൊണ്ടുപോയി നിർത്തി. ഒട്ടകങ്ങൾ കൊണ്ടുപോയി നിർത്തി. അലിയാരിദിനെ ആ ഒട്ടകങ്ങളെ വളർത്തുമ്പോഴും ഈ പുല്ല് വെട്ടിയൊക്കെ പൈസ ഉണ്ടാക്കുമ്പോഴൊക്കെ വൻ പ്രതീക്ഷയാണ്. എന്താ പ്രതീക്ഷ? ഫാത്തിമയെ കല്യാണം കഴിക്കൽ റളിയല്ലാഹു തആല അൻഹ. അപ്പോഴാണ് ഒരു ദിവസം റസൂലുള്ളാഹിന്റെ അടുക്കലേക്ക് ആ അൻസാരി ഓടി വരണേ. ഓടി വന്നിട്ട് പറയണത് തന്നെ, ഹംസത്ത് മദ്യപിച്ചിട്ട് ഈ രണ്ട് ഒട്ടകങ്ങളെ വെട്ടി, കത്തിയോണ്ട് അറുത്ത് വെട്ടി. ഒട്ടകങ്ങളെ കുത്തി അറക്കൂലേ, വെട്ടി. അങ്ങനെ ഒട്ടകം രണ്ടും വീണിതെല്ലാം കിടക്കുന്നു. ഹംസത്ത് അവിടെ തന്നെ ഉണ്ട്, കത്തിയേറ്റ് അവിടെ തന്നെ ഇരിക്കുന്നുണ്ട്, ആ അൻസാരിയുടെ വീട്ടിൽ അവിടെ ഇരിക്കുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് നിങ്ങൾ ഇത് കേട്ടിട്ട് ഓടിച്ചെന്ന്, ഓടിച്ചെന്നപ്പോ അൻസാർ അത് തന്നെ ആകെ ലഹരിയിലാണ്, ലഹരിയിലാണ്. നിസ്ലാത്തങ്ങളവിടെ വിട്ടുന്ന് പ്രസാർ വിട്ടുന്ന് പൻസാർ അംസ അങ്ങനെ നോക്കുകയാണ്. റസൂലുള്ളാഹിനെ കയ്യിൽ കത്തിയുണ്ട്, മനസ്സിലായില്ലേ? എന്നിട്ട് പറയുന്നത് എന്താണെന്നറിയോ, നിങ്ങളൊക്കെ അബ്ദുൽ മുത്തലിബിന്റെ അടിമകളാണ്, നിങ്ങളൊക്കെ അബ്ദുൽ മുത്തലിബിന്റെ, അബ്ദുൽ മുത്തലിബ് ആരാ? ഹംസന്റെ റളിയല്ലാഹു വാപ്പ, വാപ്പ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അബ്ദുൽ മുത്തലിബിന്റെ പേരെ കുട്ടി. നിങ്ങളൊക്കെ അബ്ദുൽ മുത്തലിബിന്റെ അടിമകളാണെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ നോക്കുകയാണ്. അപ്പൊ ഹദീസിൽ കാണാൻ റസൂലുള്ള ഇങ്ങനെ ബേക്കിലേക്ക് കാല് വെച്ച് വന്നു എന്നാണ്. ബേക്കിൽ ഇങ്ങനെ ആ വന്ന ഊക്കില് നിസ്ലാത്തങ്ങൾ ബേക്കിലേക്ക് ഇങ്ങനെ നടന്നിട്ട് കിട്ടും ഹദീസ് അലാമത്താക്കിയെന്നാണ്. കാരണം എന്താ, അതാണ് അന്ന് അപ്പൊ ഹംസത്തിന്റെ അവസ്ഥ. പക്ഷേ അവിടെ അതില്ലല്ലോ, പിന്നെ അന്ന് മദ്യം ഹറാമാക്കിയിട്ടില്ല. അവരൊക്കെ എന്താണ്, ജാഹിലിയത്തിന്റെ ആ പിന്നെ സംസ്കാരത്തിൽ വളർന്നവരാണ്, മദ്യം ശീലിച്ചവരാണ്. പക്ഷേ അള്ളാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ മദ്യം മ്ലേച്ഛ വസ്തുവാണ്, മദ്യം മ്ലേച്ഛ വസ്തുവാണ്, നിങ്ങൾ അതിൽ നിന്ന് വിരമിക്കുന്നില്ലേ, ഫഹൽ അൻതും തൻതഹൂൻ, നിങ്ങൾക്ക് വിരമിക്കാൻ സമയമായില്ലേ എന്നൊരൊറ്റ ചോദ്യം ചോദിച്ചതോടുകൂടി ഇവരൊക്കെ എന്ത് പറഞ്ഞു, ഇൻതഹൈന, ഞങ്ങൾ വിരമിച്ചു, ഞങ്ങൾ വിരമിച്ചു എന്നാണ്. അതാണ് അവരുടെ, അത് സഹാബത്തിന്റെ മേന്മയാണ്, മനസ്സിലായി? ഇങ്ങനെ ഈ ലഹരി വസ്തുക്കളിൽ അടിമകളായിരുന്ന ഒരു വിഭാഗം ആളുകളോടാണ് അള്ളാഹുവിന്റെ ഒരൊറ്റ ചോദ്യം. ആ ചോദ്യത്തോടുകൂടി അവരെന്ത് ചെയ്യണം, അവർ പൂർണ്ണമായി അവർ മദ്യങ്ങൾ പിടിച്ചത് അവർ ഛർദിച്ചു, അവർ ശേഖരിച്ചു വെച്ചത് പാത്രമടക്കം ഉടച്ച് അതിനെ ചിന്തി കളഞ്ഞു, മനസ്സിലല്ലേ? അതിനാലുള്ള വരുമാനങ്ങളൊക്കെ എന്ത് ചെയ്തു, അവര് വേണ്ടെന്ന് വെച്ചു. അങ്ങനെ അവരെന്ത് ചെയ്തു, അള്ളാഹുവിന്റെ കൽപ്പനകളെ അവര് ശിരസ വഹിച്ചുകൊണ്ട് പൂർണ്ണമായി അകന്നു എന്നുള്ളതാണ്. ഇത് ഏതെങ്കിലും ഒരു സഹാബിയുടെ അല്ലെങ്കിൽ ഏതാനും സഹാബികളുടെ കുറവല്ല, പിന്നെ അതവരുടെ മഹത്വമാണ് അറിയിക്കുന്നത്, അവരുടെ മഹത്വമാണ് അറിയിക്കുന്നത്. ഇങ്ങനെ തെറ്റിനടിമപ്പെട്ടവർ അള്ളാഹുവിനെ ഓർത്തിട്ട് പടച്ചവന്റെ കൽപ്പനയ്ക്ക് മുമ്പിൽ അവരെന്തായി, ആ നൂറിൽ നൂറും ഒരു വിശ്വാസിയായി നിന്നു എന്നുള്ളതാണ് അവരുടെ സവിശേഷത. അല്ലാക്കുള്ളി, അത് ഭൗതിക ലോകത്തെ മദ്യങ്ങളുടെ കുറെ അപകടങ്ങളാണ്, അത് മനസ്സിലാക്കാൻ ഒരു ഉദാഹരണം പറഞ്ഞു എന്ന് മാത്രം. സ്വർഗത്തിൽ അള്ളാഹു വൻഹാർ മിൻ ഹംരിൻ, മദ്യത്താലുള്ള പുഴകൾ അള്ളാഹു ഒരുക്കിയിട്ടുണ്ട്. പക്ഷെ ആ മദ്യത്തിന്റെ പ്രത്യേകത ലദ്ദത്തിൽ ഷാരിബീൻ, കുടിക്കുന്നവർക്കത് രുചിയാണ്, ടേസ്റ്റാണ്. അൻഹാറു മിൻ അസലിൻ, എന്താ അൻഹാറു മിൻ അസൽ, തേനാറുകൾ, തേനാറുകൾ. അള്ളാഹു സുബ്ഹാനഹു വ തആല സ്വർഗത്തിൽ തേനാറുകളെ നിശ്ചയിച്ചിട്ടുണ്ട്, ഒഴുക്കിയിട്ടുണ്ട്, സൃഷ്ടിച്ചിട്ടുണ്ട്. ആ തേനാറുകളുടെ പ്രത്യേകത അൻഹാറു മിൻ അസലിൻ മുസഫ, എന്താ മുസഫ, മുസഫ എന്ന് പറഞ്ഞാൽ തെളിഞ്ഞ തേന, സ്വച്ഛമായ തേന എന്ന് പറഞ്ഞാല് ഡ്യൂബ്ലി അല്ല എന്നർത്ഥം, ഡ്യൂബ്ലി അല്ല, മനസ്സിലായി? കൃത്രിമ തേനല്ല, പ്രത്യുത ഒറിജിനൽ തേൻ, അതാണ് അൻഹാറു മിൻ അസലിൻ മുസഫ. അപ്പോ സ്വർഗത്തിൽ അൻഹാറുണ്ട് എന്നാണ്. അൻഹാർ എന്ന് പറഞ്ഞെങ്കിൽ അത് പാലാറുകൾ, തേനാറുകൾ, മദ്യത്തിന്റെ പുഴകൾ, അതേപോലെ സ്വച്ഛമായ വെള്ളം, പിന്നെ ഒഴുകുന്ന പിന്നെ പുഴകൾ, അതാണ് തയ്യം. ജസാഉഹും മിൻ റബ്ബിഹിം ജന്നാതു അദ്നിൻ തജ്രി മിൻ തഹ്തിഹൽ അൻഹാർ ഖാലിദീന ഫീഹ അബദ. എന്താ ഖാലിദീന ഫീഹ അബദ? ഖാലിദീൻ, അവർ ഈ ഖൈറുൽ ബരിയ ഉണ്ടല്ലോ, അല്ലദീന ആമനു വഅമിലു സ്വാലിഹാത്ത്, അവർ ഖാലിദീന ഫീഹ, സ്വർഗത്തിൽ പ്രവേശിക്കുന്നതും സ്വർഗത്തിൽ വസിക്കുന്നതും അതിൽ നിത്യവാസികളായിക്കൊണ്ടാണ്, നിത്യവാസികളായിക്കൊണ്ടാണ്, നിത്യവാസികളായിക്കൊണ്ടാണ്. അബദൻ, അബദൻ ഇസ്മാനാത്തു, അബദൻ എന്ന് പറഞ്ഞാൽ ദാഇമൻ, എന്നേക്കുമായി, എന്നേക്കുമായി, എന്നേക്കുമായി നിത്യനിവാസികളായി, മനസ്സിലായില്ലേ? അവർക്ക് ക്ഷീണല്ല, അവർക്ക് രോഗമല്ല, അവർക്ക് ഉറക്കില്ല, അവർക്ക് വാർദ്ധക്യം പ്രാപിക്കുന്ന അവസ്ഥയല്ല, അവർ മരിക്കൂല്ല, അങ്ങനെ നിത്യനിവാസികളായിട്ടവർ സ്വർഗത്തിൽ പ്രവേശിക്കും. അള്ളാഹു അവരെ തൊട്ട് തൃപ്തിപ്പെട്ടു. വറദു അൻഹു, എന്താ വറദു അൻഹു, അള്ളാഹുവെ തൊട്ട് അവരും തൃപ്തിപ്പെട്ടു. അവർ അള്ളാഹുവെ തൃപ്തിപ്പെട്ടു, അവരെ അള്ളാഹു തൃപ്തിപ്പെട്ടു. ഇത് എപ്പളാ ഇതിന്റെ ടൈം എപ്പളാ ഈ ഇവന്റെ ടൈം എപ്പളാ ഇത് എപ്പളാ തൃപ്തിപ്പെടുന്നത്? ഇത് സ്വർഗത്തിൽ പ്രവേശിച്ചതിന് ശേഷമുള്ള തൃപ്തിയാണോ അതല്ല സ്വർഗത്തിൽ പ്രവേശിക്കാൻ കാരണമായ കർമ്മങ്ങൾ ചെയ്യുവാനും സ്വർഗാർഹനാകുവാൻ യോഗ്യത നേടുവാനുള്ള തൃപ്തിയാണ്? അതായത് സ്വർഗത്തിൽ പ്രവേശിച്ചവർ സ്വർഗത്തിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ അള്ളാഹു സുബ്ഹാനഹു വതാല ചോദിക്കും നിങ്ങൾക്ക് ഇനി വല്ലതും വേണോ, നിങ്ങൾക്ക് വല്ലതും വേണോ? അപ്പൊ അവർക്ക് തന്നെ അത്ഭുതം, ഈ സ്വർഗീയ സുഖങ്ങളൊക്കെ അള്ളാഹു നമുക്ക് നൽകി, ഞങ്ങൾക്ക് നൽകി, ഇനി എന്താണ് വേണ്ടതെന്ന് അവരങ്ങോട്ട് ചോദിക്കും. അപ്പൊ അള്ളാഹു സുബ്ഹാനഹു വതാല പറയും നിങ്ങൾക്കുണ്ട്, ഉഹില്ലു അലൈക്കും റിദ്വാനി ഫല അഗ്ദബു അലൈക്കും അബദ. എന്താ ഉഹില്ലു അലൈക്കും റിദ്വാനി? എന്റെ തൃപ്തി ഞാൻ നിങ്ങളിൽ അവതരിപ്പിക്കുകയാണ്, ഇനി ഒരിക്കലും ഞാൻ നിങ്ങളോട് ദേഷ്യപ്പെടില്ല, ഇനി ഒരിക്കലും എന്റെ കോപം നിങ്ങൾക്ക് നേരെയില്ല. എന്റെ പ്രീതി തൃപ്തി റിദ്വാൻ അത് ഞാൻ നിങ്ങളിൽ ഇതാ അവതരിപ്പിക്കുന്നു എന്ന് അള്ളാഹു സുബ്ഹാനഹു വതാല പറയും. അതോടുകൂടി സ്വർഗവാസികൾ അള്ളാഹുവിന്റെ തൃപ്തിയിൽ പിന്നെ ഒരിക്കലും അള്ളാഹു ദേഷ്യപ്പെടാത്ത നിലക്ക് അതിനർഹരായി മാറും. ഇതെപ്പോ സ്വർഗത്തിൽ പ്രവേശിക്കുന്നവർ സ്വർഗത്തിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ. ഇവിടെ ഈ കോർവ നോക്കി നിങ്ങൾ, ജസാഉഹും മിൻ റബ്ബിഹിം ജന്നാതു അദ്നിൻ തജ്രീ മിൻ തഹ്തിഹൽ അൻഹാറു ഖാലിദീന ഫീഹാ അബദ റളിയല്ലാഹു അൻഹും വറദ്വാനുഹും. അപ്പോ ഈ പ്രീതിയെ കുറിച്ചാണ് എന്ന് മനസ്സിലാക്കാൻ ഈ ഹദീസിന്റെ വെളിച്ചത്തിൽ മനസ്സിലാക്കാം അല്ലെ. സ്വർഗത്തിൽ പ്രവേശിച്ചാൽ, ആളുകൾ സ്വർഗത്തിൽ പ്രവേശിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, സ്വർഗീയ സുഖങ്ങൾ നേടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, അള്ളാഹു അവർക്ക് നേരെ ചൊരിയുന്ന അള്ളാഹുവിന്റെ ഹൃദയെ കുറിച്ചാണ് ഈ പറയുന്നത് എന്ന് ഈ കോർവയിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും. പക്ഷെ ഇവിടെ ക്രിയ നോക്കി നിങ്ങൾ, റളിയല്ലാഹു അൻഹു അള്ളാഹു അവരെ പ്രീതിപ്പെട്ടിരിക്കുന്നു, പിന്നെ എന്തുകൊണ്ട് വറദു അൻഹു അള്ളാഹുവെ അവരും തൃപ്തിപ്പെട്ടിരിക്കുന്നു എന്നാണ് അല്ലെ. അവർക്ക് അള്ളാഹനെ പ്രീതി ഉള്ളത് കൊണ്ടാണ് അവരാരായത്. ഇന്നല്ലദീനാമിനു വാമിലു സാലിഹാത്ത് ആയത് അല്ലെ. അള്ളാഹനെ പ്രീതി ഉണ്ട് എന്നുള്ളത് കേവലം ഞാൻ ഇഷ്ടപ്പെടുന്നു ഓക്കെ എന്നറിയില്ല അല്ല, പിന്നെയോ അള്ളാഹനെ പ്രീതി ഉണ്ട് എങ്കിൽ എന്ത് വേണം, എന്താകണം? ഇന്നല്ലദീനാമിനു വാമിലു സാലിഹാത്ത് ആകണം. വെറും എനിക്ക് വളരെ ഇഷ്ടം, വളരെ ഞാൻ വളരെ ഓക്കെ ആണെന്ന് പറഞ്ഞാൽ മതിയോ അല്ല, പിന്നെയോ ഇന്നൽ മുഹിബ്ബ ലിമൻ യുഹിബ്ബു മുത്തിയു, ഇന്നൽ മുഹിബ് സ്നേഹിക്കുന്നവൻ, ലിമൻ യുഹിബ് സ്നേഹിക്കുന്നവനെ, മുത്തിയു അനുസരിക്കുന്നവനാണ്. അപ്പൊ ആരാരെ സ്നേഹിക്കുന്നുവോ ആ സ്നേഹിക്കപ്പെടുന്നവനെ സ്നേഹിക്കുന്നവൻ എന്ത് ചെയ്യണം, അനുസരിക്കണം അല്ലെ. അപ്പൊ അള്ളാഹു സുബ്ഹാനഹു വതാല അള്ളാഹു സുബ്ഹാനഹു വതാല പ്രീതിപ്പെടുന്നുവെങ്കിൽ ആ പ്രീതിപ്പെടുന്നവൻ ആരാകും? ഈമാനും അമലും സാലിഹും ഉള്ളവനാകും. അപ്പോ അള്ളാഹു സുബ്ഹാനഹു വതാല പ്രീതിപ്പെടുകയും അള്ളാഹുവെ പ്രീതിപ്പെടുകയും ചെയ്തത് കൊണ്ടാണ് എന്ത് അവർക്ക് ഈ വിഭാഗത്തിൽ ഉൾപ്പെടാനായത്, ഇത് നേടാനായത്, മനസ്സിലായില്ലേ? അപ്പൊ ഇവിടെ റളിയല്ലാഹു അൻഹു വറദു അൻ, അവരെ അള്ളാഹു പ്രീതിപ്പെട്ടു, അവർ അള്ളാഹുവെയും പ്രീതിപ്പെട്ടു. അത് എന്തിനെ കുറിച്ചാണ് അത് പറയുന്നത്? അങ്ങനെ അള്ളാഹുവിന്റെ പ്രീതി അവർ നേടിയതിനാലും അവർ അള്ളാഹുവെ പ്രീതിപ്പെട്ടതിനാലും അവർ വിശ്വാസികളായി സുഹൃദം പ്രവർത്തിച്ചു. അത് കാരണത്താലാണ് എന്ത് കിട്ടിയത്, അവർക്ക് ഈ സ്വർഗം കിട്ടിയത്, ഈ സ്വർഗം പ്രതിഫലമായി ലഭിച്ചത്. അങ്ങനെയാണ് ഒരു വിഭാഗം മുഫസ്സിരീങ്ങൾ പറഞ്ഞത്. വേറൊരു വിഭാഗം മുഫസ്സിരീങ്ങൾ നമ്മൾ ആദ്യം പറഞ്ഞത് എന്താ പറഞ്ഞത്, സ്വർഗം നേടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താവും, അള്ളാഹു അവർക്ക് പ്രത്യക്ഷപ്പെട്ട് അള്ളാഹു നിങ്ങൾക്ക് ഞാൻ എന്റെ തൃപ്തിയെ അവതരിപ്പിച്ചിരിക്കുന്നു, അള്ളാഹു വിഭാഗത്തിൽ നമ്മൾ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ, എന്റെ തൃപ്തിയെ ഞാൻ നിങ്ങളിൽ അവതരിപ്പിച്ചിരിക്കുന്നു എന്ന് പറയും. അള്ളാഹുവിന്റെ തൃപ്തി നേടുമ്പോൾ അള്ളാഹിനെ എന്ത് ചെയ്യും, ആ വിശ്വാസികൾ തൃപ്തിപ്പെടും, സ്വാഭാവികമാണ്. അപ്പൊ ആ തൃപ്തിയാണ് അതുകൊണ്ട് ഉദ്ദേശം എന്ന് പറഞ്ഞത്. രണ്ടായാലും തെളിവിന്റെ വിലുള്ളതാണ്, രണ്ടഭിപ്രായവും തെളിവിന്റെ വിലുള്ളതാണ്. റളിയല്ലാഹു അൻഹും വറദുവാൻ ലിമൻ ഖശിയ റബ്ബ തന്നെ ഇത് ഈ പറയപ്പെട്ട പ്രതിഫലം ഉണ്ടല്ല, ജസാഉ എന്ന് പറഞ്ഞല്ലേ ആ പ്രതിഫലം, സ്വർഗം, അള്ളാഹുവിന്റെ പ്രീതി, ഇതൊക്കെ ആർക്കാ? ലിമൻ ഖശിയ റബ്ബഹു, ലിമൻ ഖശിയ റബ്ബഹു, എന്താ ഖശിയ, ഖശിയ എന്ന് പറഞ്ഞാൽ ഖാഫ, പേടിച്ചു. ലിമൻ ആർക്കുള്ളതാണ്, യാതൊരുവനുള്ളതാണ്. ദാലിക ലിമൻ, ഈ പ്രതിഫലം അത് ലിമൻ, യാതൊരുവനുള്ളതാണ്, യാതൊരുവനുള്ളതാണ്. അവന്റെ പ്രത്യേകത ഹഷിയ, അവൻ ഭയന്നിരിക്കുന്നു, റബ്ബഹു അവന്റെ റബ്ബിനെ, റബ്ബിനെ ഭയന്ന് ജീവിച്ചവനുള്ളതാണ് ഈ പ്രതിഫലം എന്നാണ് പറഞ്ഞത്. എങ്ങനെ ഈ റബ്ബിനെ ഭയക്കൽ? റബ്ബിനെ ഭയക്കൽ അല്ലേ ഖശിയ എന്നാണ് അള്ളാഹു ഉപയോഗിച്ചത്. ഖശിയയും ഖൗഫും ചില വ്യത്യാസങ്ങൾ ഉണ്ട്. ഖശിയത്തും ഖൗഫും മനസ്സിലായല്ലേ. നമ്മള് പിന്നെ രണ്ട് രീതിയിൽ പേടിയുണ്ട് മനസ്സിലായേ. നമ്മളെ തോൽപ്പിക്കാൻ കഴിയുന്നവനെ പേടിക്കും അല്ലേ, നമ്മളെ തോൽപ്പിക്കാൻ കഴിയാത്തവനെ നമ്മൾ പേടിക്കും അല്ലേ. നമുക്ക് നേരെ മേൽക്കോയ്മയും കഴിവും ഉള്ള ഒരു വ്യക്തിയെ നമ്മൾ പേടിക്കുമ്പോൾ അതിനാണ് ഖശിയത്ത് എന്ന് പറയാം. ഖശിയത്ത് ഖൗഫ് എന്ന് പറഞ്ഞാൽ ആ പേടിക്കും പറയും, അതല്ലാത്ത പേടിക്കും പറയും. നമ്മൾ അമ്മാനെ ഭയക്കണത് എങ്ങനെയാണ് നമ്മൾ അമ്മാനെ ഭയക്കണത്? പഠിച്ചവന് നമ്മളെ പിടികൂടാനും ശിക്ഷിക്കാനും കഴിവുള്ളവനാണ് എന്ന പേടി തന്നെയാണ് അള്ളാഹ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഭയക്കുന്നത്. പഠിച്ചവൻ പിടികൂടും, അള്ളാഹിന്റെ പിടുത്തം വരും. അതേപോലെ തന്നെ അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മൾ അള്ളാഹിനെ ഭയക്കുന്നത് അള്ളാഹുവിന്റെ ഗാംഭീര്യം കണ്ടാണ് അല്ലേ, അള്ളാഹുവിന്റെ മഹത്വം അറിഞ്ഞിട്ടാണ്, അള്ളാഹുവിന്റെ വലിപ്പറിഞ്ഞിട്ടാണ്. മനസ്സിലായല്ലേ. പിന്നെ നമ്മൾ ഒരാളെ ദ്രോഹിച്ചിട്ടുണ്ട് എങ്കിൽ അയാളോട് നമുക്കെത്ര കഴിവുണ്ട്, അതിനേക്കാൾ കഴിവ് നമുക്ക് ആരോട്? നമുക്ക് നേരെ ആർക്കുണ്ട്? അള്ളാഹുണ്ട്. അതുകൊണ്ടാണ് ചിലർ എന്തെങ്കിലും പറയും, ഞാൻ ആ പണിക്കില്ല എന്ന് പറയും അല്ലേ. കാരണം എന്താ? അള്ളാഹുവിന്റെ പിടുത്തം ഭയന്നിട്ടാണ്. അതേപോലെ തന്നെ ചില തെറ്റ് അത് ചെയ്യാതിരിക്കാൻ പ്രേരകമാകുന്നത് എന്താ? അള്ളാഹുവിന്റെ സ്ഥാനവും അള്ളാഹുവിന്റെ നോട്ടവും അള്ളാഹുവിന്റെ സാന്നിധ്യവും ഭയന്നിട്ടാണ്. റബ്ബിന്റെ മുന്നിൽ ഞാനിത് ചെയ്യേ എന്ന ഒരു വികാരമാണ് തെറ്റിൽ നിന്ന് ഒരളവ് വരെ മനുഷ്യനെ വിലക്കുന്നത്. അപ്പൊ അള്ളാഹുവിനോടുള്ള അതായ ആ ബഹുമാനം, അതും ഒരു പേടി നമുക്ക് സമ്മാനിക്കുന്നുണ്ട്. ഇതിനൊക്കെയാണ് എന്താ പറയുക, ഖശിയത്ത് എന്ന് പറയും. വിശാല അർത്ഥത്തിലാണ് ഖശിയത്ത് അതിന് അർത്ഥം. അങ്ങനെയൊക്കെ പഠിച്ചവനെ ഭയക്കുന്നവർക്കുള്ളത് തന്നെയാണ് എന്ത് ഈ പ്രതിഫലം. ദാലി കലിമൻ ഖശിയ റബ്ബഹു, തന്റെ റബ്ബിനെ ഭയന്ന് ജീവിക്കുന്നവനാകുന്നു ഈ പ്രതിഫലം. ഖൗഫ് എന്നാല് പണ്ഡിതന്മാര് പറഞ്ഞു, കൽപ്പിച്ചത് ചെയ്യുവാനും വിരോധിച്ചതിൽ നിന്ന് വിട്ടു നിൽക്കുവാനും വേണ്ട പേടി, കൽപ്പിച്ചത് ചെയ്യാനുള്ള പേടി. എന്റെ ഒരു ഉദാഹരണം പറഞ്ഞാണ്, കൽപ്പിച്ചത് ചെയ്യാനുള്ള പേടി പറഞ്ഞ എന്റെ ഒരു ഉദാഹരണം. നിസ്കാരം അള്ളാഹു സുബ്ഹാനഹു വതആല കൽപ്പിച്ചു, നിസ്കരിച്ചിട്ടില്ല എങ്കിൽ പഠിച്ചവന്റെ ശിക്ഷ ഉണ്ട് അല്ലേ. അതേപോലെ വിരോധിച്ചതിൽ നിന്ന് വിട്ടു നിൽക്കാനുള്ള പേടി എന്താ? അപ്പൊ ഒരു തെറ്റ്, ആ തെറ്റിൽ ചെയ്താൽ പഠിച്ചവൻ പിടികൂടും എന്നുള്ള പേടി. മനസ്സിലായില്ലേ. മരുഭൂമിയിൽ ഒരു അറാബി ഒരു പെണ്ണിനെ പിടികൂടി. മനസ്സിലെ അറാബി കണ്ണു വെച്ചെടുക്കുന്ന പെണ്ണായിരുന്നു. രാത്രിയാണ്, സന്ധ്യ മുറ്റിയ ഇരുട്ട് മൂടിയ സമയം ഈ പെണ്ണിനെ പിടികൂടി. എന്നിട്ട് മാനത്തേക്ക് നോക്കിയിട്ട് പറയാണ്, കവാക്കിബുകൾ നക്ഷത്രങ്ങൾ മാത്രമുള്ളൂ നമ്മളെ കാണാൻ. മനസ്സിലെ മരുഭൂമിയുടെ വിജനതയാണ്, നീ വാ എന്ന് പറയാണ്. അപ്പൊ ഈ പെണ്ണ് കൈ അവള് അയാൾ എന്ന് പടഞ്ഞിട്ട് പറയാണ്, കൗക്കബുകൾ മാത്രമാണ് അവിടെ ഉള്ളത് എന്നാണ് നിങ്ങൾ പറയുന്നത്. കൗക്കിബുഹ, ആ കൗക്കബുകൾ അവിടെ സംവിധാനിച്ച ഒരാളുടെ അതിന് മുകളിൽ. അതാരാ? അള്ളാഹു. അള്ളാഹു എവിടെ? പഠിച്ചവനെ കുറിച്ച് ബോധല്ലേ എന്ന് ആ പെണ്ണ് പറഞ്ഞു എന്നാണ്. അപ്പൊ മറ്റാ ഭയന്ന് മറ്റോ പേടിച്ച് തെറ്റ് ചെയ്തില്ല എന്നാണ് ഉണ്ടോ. ഇതാണ് അള്ളാഹുവിനെ കുറിച്ചുള്ള ഭീതി, തെറ്റുകൾ ചെയ്യുന്നതിൽ നിന്നുള്ള വിലക്കുന്ന ഖൗഫ്. അതേപോലെ കൽപ്പനകൾ പ്രാവർത്തികമാക്കുവാൻ വേണ്ട ഖൗഫ്. ഫഅലുൽ മഅമൂറാത്തിനും തർക്കുൽ മആസിക്കും വേണ്ടതായ വാജിബായ ഖൗഫ്, അനിവാര്യമായ ഖൗഫ്. അതാണ് വാജിബായ ഖൗഫ് എന്നാണ് അവിടെ അനിവാര്യമായ ഖൗഫ്. അങ്ങനെ ഉള്ളവർക്ക് അള്ളാഹു സുബ്ഹാനഹു വതആല ഒരുക്കി വെച്ചതാണ് ഈ പറയപ്പെട്ടതായ പ്രതിഫലം. ദാലിക ലിമൻ ഖശിയ റബ്ബഹു. അത് അത്യന്താപേക്ഷിതമായിട്ടുള്ള ഖൗഫാണ്. മനസ്സിലായ? അതില്ല എങ്കിൽ നമ്മളുടെ ജീവിതം സന്തുലിതാവൂല, നന്നാവൂല. മനസ്സിലായില്ല? നമ്മൾ ആൾക്കൂട്ടത്തിൽ നിന്ന് ഒഴിഞ്ഞിട്ടുണ്ട് എങ്കിൽ, ആളൊഴിഞ്ഞാൽ അരങ്ങൊഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ തെറ്റുകളിൽ നിപതിക്കും. പക്ഷെ റബ്ബിനെ കുറിച്ചുള്ളതായി ഈ ഖൗഫും ഖശ്യത്തും അത് നമ്മുടെ ഹൃദയത്തിൽ നമ്മൾ വളർത്തിയിട്ടുണ്ട് എങ്കിൽ പടച്ചോന്റെ തൗഫീഖ് കൊണ്ടാണ്, പടച്ചോന്റെ തൗഫീഖ് കൊണ്ടാണ്. അത് അത് തന്നെയാണ് നമ്മളെ തെറ്റുകളിൽ നിന്നും ഒക്കെ വിലക്ക്. ഇന്നത്തെ കാലങ്ങളിൽ ഉണ്ടല്ലോ, ഒന്ന് പുറപ്പെട്ട് മൂടിയിട്ടുണ്ടെങ്കിൽ തന്നെയും നമ്മളുടെ കൈകളിൽ, നമ്മളുടെ പിന്നെ മൊബൈലിൽ, അതേപോലെ തന്നെ നമ്മളുടെ ടാബിൽ, അതേപോലെ നമ്മളുടെ പേഡിൽ പല രംഗങ്ങളും ചെയ്യുന്നുണ്ട്, പല പിന്നെ രംഗങ്ങളും മിന്നി മറിയുന്നുണ്ട് അല്ലേ. പലതും തെളിഞ്ഞാടുന്നു, നിറഞ്ഞാടുന്നു, പല രതിക്രീഡകളും പല പിന്നെ അരുതായ്മകളും നമ്മുടെ കൺമുമ്പിൽ പ്രത്യക്ഷപ്പെടുന്നു. കാണാനൊരു തടസ്സമല്ല, മനസ്സിലായില്ലേ. ശരിക്കും മുണ്ടിട്ട് മൂടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ നമ്മുടെ ബെഡ്റൂമിലാണ്, നമ്മൾ ആളെ കഴിഞ്ഞിടത്താണ്, ആരും കാണില്ല, അറിയണില്ല. ഇനി പിന്നെ ഒരു അടുത്ത ബെഡിൽ തന്നെ ഒരാൾ കിടക്കുന്നുണ്ടെങ്കിലും പുറപ്പെട്ട് മൂടിയിട്ടുണ്ടെങ്കിൽ സുഖമായിട്ട്, മനസ്സിലായില്ലേ. ശരിക്ക് പരതാം, അന്വേഷിക്കാം, സുഖിക്കാം, എല്ലാം ചെയ്യാം. പക്ഷേ പടത്തിനെ കുറിച്ചുള്ള ഭീതി ഉണ്ടെങ്കിലോ, എത്ര പുറപ്പെട്ട് മൂടിയിട്ടുണ്ടെങ്കിലും ആ പേടി കൽബിലുണ്ടാകും. അത് മനുഷ്യനെ നേരെ നിലനിർത്തുകയും ചെയ്യും, മനസ്സിലായോ. ഏതായാലും ഇതാണ് സൂറത്തുൽ ബൈനന്റെ അവസാനം. ജസാഉഹും മിൻ റബ്ബിഹിം ജന്നാതു അദിൻ തജ്രി മിൻ തഹ്തിഹൽ അൻഹാറു ഖാലിദീന ഫീഹാ അബദ റളിയല്ലാഹു അൻഹും വറദു അൻ ദാലിക ലിമൻ ഖശിയ റബ്ബ റളിയല്ലാഹു അൻഹും. അല്ലാഹു അവരെ പ്രീതിപ്പെട്ടു എന്നാണ് ആദ്യം പറഞ്ഞത്. വറദിയ അൻഹും, വറദു അൻഹും എന്നുള്ളത് പിന്നെ പറഞ്ഞത്. അതേപോലെ യുഹിബ്ബുഹു വയുഹിബ്ബൂനഹു എന്നുണ്ട് ഒരിടത്ത്. എന്താ ഇതിന്റെ അർത്ഥം? യുഹിബ്ബുഹും, അവൻ അവരെ ഇഷ്ടപ്പെടുന്നു. വയുഹിബ്ബൂനഹു, അവർ അവനെ ഇഷ്ടപ്പെടുന്നു അല്ലെ. രണ്ടിന്റെ പ്രത്യേകത എന്താ? ആരുടെ ഇഷ്ടം ആദ്യം, ആരുടെ തൃപ്തി ആദ്യം? അല്ലാഹുവിന്റെ തൃപ്തിയാണ്. അല്ലാഹു അവരെ പ്രീതിപ്പെടുന്നു, അവർ അല്ലാഹുവെ പ്രീതിപ്പെടുന്നു. ഇവിടെ അല്ലാഹു അവരെ ഇഷ്ടപ്പെടുന്നു, അവർ അല്ലാഹുവെ ഇഷ്ടപ്പെടുന്നു. ആരുടെ ഇഷ്ടം ആദ്യം പറഞ്ഞത്? അള്ളാഹുവിന്റെ ഇഷ്ടമാണ്. ആ അള്ളാഹിന്റെ ഇഷ്ടം ഉള്ളത് കൊണ്ടാണ് അള്ളാഹിനെ ഇഷ്ടപ്പെടാനുള്ള അവസരം ഉണ്ടാകുന്നത്. ഓരോരുത്തർ പറയുന്ന റളിയല്ലാഹു അൻഹും പിന്നെ വറദു അൻഹു. അള്ളാഹിന്റെ തൃപ്തി ഉണ്ടായതാണ് ആദ്യം പറയുന്നത്. മറ്റൊരുത്തർ പറയുന്നത് യുഹിബ്ബുനഹു, യുഹിബ്ബുഹും, അവനെ അവരെ അവൻ ഇഷ്ടപ്പെടുന്നു. പിന്നെ പറഞ്ഞത് എന്ത്? വയുഹിബ്ബുനഹു, അവർ അവനെ ഇഷ്ടപ്പെടുന്നു. രണ്ടോടത്തും ആരുടെ ഇഷ്ടം ആദ്യം പറഞ്ഞത്? അള്ളാഹിന്റെ ഇഷ്ടമാണ്. അപ്പൊ അള്ളാഹിന്റെ ഇഷ്ടം ഉള്ളത് കൊണ്ടാണ് അള്ളാഹിനെ ഇഷ്ടപ്പെടാൻ കഴിയുന്നത്. അപ്പൊ എന്ത് വേണം നമ്മൾ? അള്ളാഹിന്റെ ഇഷ്ടം കിട്ടാൻ വേണ്ടിട്ട് നമ്മൾ അള്ളാഹിനോട് തേടണം. പടച്ചവനെ, നീ എന്നെ ഇഷ്ടപ്പെടണമേ, നീ എന്നെ പ്രീതിപ്പെടണമേ എന്ന് നമ്മൾ എന്ത് ചെയ്യണം? അള്ളാഹിനോട് ദുആ ചെയ്യണം. അള്ളാഹിന്റെ പ്രീതി ഉണ്ടെങ്കിലേ അള്ളാഹിനെ പ്രീതിപ്പെടാൻ നമുക്ക് അവസരമുള്ളൂ. അതാ ഖുർആന്റെ ആ ക്രമത്തിൽ നിന്ന്, ആ ആയത്തുകളെ ക്രമീകരിച്ചിൽ നിന്ന് മനസ്സിലാക്കാം എന്ന് ചില പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുണ്ട്. അലാ കുല്ലിൻ, ഇതാണ് സൂറത്തുൽ ബയ്യീന. ഇനി ഇൻഷാല്ലാ നമുക്ക് ഏതാ സൂറത്തുൽ ഖദർ. അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. ഹഖ് ഹഖായി മനസ്സിലാക്കുവാനും അത് പിൻപറ്റുവാനും, ബാത്തിൽ ബാത്തിലായി മനസ്സിലാക്കുവാനും അതിൽ നിന്നും അതിന്റെ ആളുകളിൽ നിന്നും വിട്ടുനിൽക്കാനും അല്ലാഹു നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. വസല്ലല്ലാഹു വസല്ലമ വബാരക അലാ നബീനാ മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അസ്സലാമു അലൈക്കും.